ദൈവം നമ്മോട് കാണിച്ച മഹാകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളെ തുടർന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമല്ലായിരിക്കും. മരണവും പുനരുത്ഥാനവും മരണാനന്തര ജീവിതവുമാണ് നമ്മുടെ വിഷയം. എല്ലാ വിശ്വാസികൾക്കും പ്രാധാന്യമുള്ളതും മറ്റുള്ളവർക്ക് പലപ്പോഴും സംശയമുള്ളതും ചോദിക്കുന്നതും നാം പറഞ്ഞു കൊടുക്കേണ്ടതുമായ കാര്യമാണത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യതയോടെ അത് മനസ്സിലാക്കണം, അത് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ചില ചോദ്യങ്ങൾ ഞാൻ ആരംഭോടെ ചോദിക്കുകയാണ്, ശ്രദ്ധയോടെ മറുപടി പറയാം. പഴയ നിയോഗിച്ചന്മാരിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, വിശുദ്ധന്മാർ അവരുടെ കാര്യമാണ് എടുത്തു ചോദിക്കുന്നത്. ചില ദിവസത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ ഓർപ്പിക്കുവാൻ കഴിയുമോ? ഞാൻ എടുത്ത് പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, പഴയ ഭക്തന്മാരിൽ മരണാനന്തരം ഒരു മഹത്വകരമായ ജീവിതമുണ്ട് എന്നുള്ള പ്രത്യാശ പഴയ ഭക്തന്മാരുണ്ടായിരുന്നു. അതിന് തെളിവുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. എന്തെങ്കിലും ആൾക്കാരെ ആ കാര്യത്തിന് ഓർക്കുവാൻ കഴിയുമെങ്കിൽ ദൃഷ്ടാന്തങ്ങള് പേരുകൾ പറയാം. യോവനുണ്ടായിരുന്നു. യോവ കാര്യം പറഞ്ഞു, ഇങ്ങനെ എന്റെ ദേഹം ക്ഷയിച്ച് ഇങ്ങനെയൊക്കെ ആയാലും പോയാലും എന്റെ വീണ്ടെടുപ്പുകാരൻ ജയിക്കുന്നു. അന്യന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. അവൻ ഭൂമി മേൽ നിൽക്കും, അന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവനെ കാണും. അപ്പോൾ കർത്താവിന്റെ വരവിൽ വിശുദ്ധന്മാരും കർത്താവുമായുള്ള സംഗമത്തെ സംബന്ധിച്ച്, അവന്റെ അടുക്കലേക്കുള്ള സമാഗമനത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രത്യാശ യോവനുണ്ടായിരുന്നു. ഇനി അടുത്ത ആള് ആര്? ആ സംഭവം അതുണ്ടായിരുന്നെങ്കിലും ഭൂമിയെത്തക്കതായ വാക്യങ്ങൾ സഹിതം വേണം പറയാൻ സംഭവം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രണ്ടുമൂന്നുപേരുടെ പേര് നിങ്ങൾ വിട്ട് പറഞ്ഞിട്ടില്ല. ആസാഫ്, ആസാഫ് എന്തോ പറഞ്ഞു, ഒരാഴ്ച. ആ വളരെ സിമ്പിളാ, അത് റഫറൻസ് ചെയ്ത് 24 വാക്യം 71 സംഗതി 24 വാക്യത്തിൽ അവിടെയുണ്ട്. നിന്റെ ആലോചന ഞാൻ, നീ എന്നെ ഇപ്പോൾ നടത്തുന്നു, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിൽ കൈക്കൊള്ളും. അപ്പോൾ ഈ ഭൂമിയിലത്തെ ജീവിതം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എന്നെ നീ കൈക്കൊള്ളും, മഹത്വത്തിലേക്കാണ്. ആകയാൽ മഹത്വകരമായ ഒരു അന്തമില്ലാത്ത ജീവിതത്തിന്റെ വലിയ പ്രത്യാശയുടെ ഉടമയായിരുന്നു അവിടെ ആസാഫ് എന്ന് കാണുവാൻ കഴിയും. മോശ പറഞ്ഞ എന്തുവാ, മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കുന്നു. ആകയാൽ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ മനുഷ്യപുത്രന്മാരെ കർത്താവ് തന്റെ അടുക്കലേക്ക് തിരികെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. വൃന്ദസ്ഥാനത്തെ കുറിച്ചും ഭാവി പ്രത്യാശയുള്ളവനായിരുന്നു അതേ മോശ. ദാനിയേലിനോട് എന്താ പറഞ്ഞു, നീ പോയി വിശ്രമിച്ചു, കാലാവസ്ഥ ലോകരി വായിപ്പാൻ നീ എഴുന്നേറ്റു വരും. ആകയാൽ മരണാനന്തര ജീവിതത്തിന്റെ പ്രത്യാശയുള്ളവൻ ദൈവഭക്തന്മാർ വലിയ നിയമത്തിൽ അനേകർ ഉണ്ടായിരുന്നു. അത് ദൃഷ്ടാന്തങ്ങളായി നമ്മുടെ ഓർത്തിരിക്കുന്നതാണ്. നമ്മുടെ പുതിയ നിയമത്തിലെ ഒരു പുത്തൻ പൊതുവ വിശ്വാസമല്ല, ഒരു തെറ്റായ വിശ്വാസമല്ല, ഒരു ഇളക്കപ്പെരുക്കത്തിന്റെ വിശ്വാസമല്ല. പഴയ നിയമ ഭക്തന്മാരെല്ലാവരും ആ പ്രത്യാശയുള്ളവരായിരുന്നുവെന്ന് അതേ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വചനപ്രകാരം മനസ്സിലാക്കുവാനായി സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, നീതിമാന്മാർ മരണാനന്തരം എവിടെ ചെല്ലും? ചോദിക്കുന്ന ഇത് പഠിക്കണമെന്ന് വിചാരിച്ചു പഠിപ്പിച്ചേച്ചാ. പഴയ വിശുദ്ധന്മാരുടെ പ്രത്യാശ പ്രകാരം മരണാനന്തരം എവിടെ മനുഷ്യജീവിതം? നിങ്ങളിത് പഠിച്ചേ പറ്റൂ, കാരണം മറ്റുള്ളവർക്കൊക്കെ നിങ്ങളോട് വല്ല സംശയം ചോദിക്കുമ്പോൾ വേദപുസ്തകത്തിലെ വചനം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിലേ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൂ. നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയും ചോദ്യം ചെയ്യുന്ന ഏവരോടും ആദ്യം നല്ല ഉറപ്പോടെ പറഞ്ഞു കൊടുക്കുവാൻ ദൈവവചനം നമ്മൾ പഠിച്ചതിലേ പറ്റുകയുള്ളൂ. പറഞ്ഞാട്ടെ, പഴയ ഭക്തന്മാർ മരണാനന്തരം എവിടെ? ആർക്കും ധൈര്യമായിട്ട് ഒന്നും പറയാനുണ്ട്. അബ്രഹാമിന്റെ മടി പറദീസ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇവിടെ പറദീസ എന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടെ അബ്രഹാമിന്റെ മടി എന്നും പറയുന്നു. രണ്ട് സ്ഥലം ഒന്ന് തന്നെയാണ്, അത് രണ്ടും അതുപോലെ വരവിച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. മരണാനന്തരം ശരീരം എവിടെ, ആത്മാവ് എവിടെ എന്ന് ഡിവൈഡ് ചെയ്ത് വ്യക്തമായിട്ട് ആ കാര്യത്തിന്റെ വാക്യങ്ങളെല്ലാം വെച്ച് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിലും അത് എഴുതിയിട്ട് വരുന്നു. അതുകൊണ്ടായിരിക്കും എഴുതുന്നവർ. ആ മോശയുടെ വ്യൂ അനുസരിച്ച് അങ്ങോട്ട് പോകും. അത് പറയും ശരീരം മണ്ണിലെടുത്ത് മണ്ണിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ ജീവിതത്തിനടുക്കലേക്ക് ആത്മാവ് പറന്നുപോകും. എന്നാൽ സാപ്രസംഗി 12:7 ആത്മാവ് അതിനെ അയച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് പറന്നുപോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. ആകയാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർതിരിഞ്ഞാൽ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്കും അതേ ശരീരം മണ്ണിലേക്കും എന്നുള്ള ദൈവസ്ഥ പ്രകാരമാണ് പഴയ നിയമത്തിൽ ഇത് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ നിയമവ്യവസ്ഥ പ്രകാരം മരണാനന്തര വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എങ്ങോട്ടാ പോകുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞു, തെറ്റ് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലൂടെ. ആ വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അത്യാകാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർതിരിഞ്ഞാൽ സുർഗാനായി ഇവിടെ കിടന്ന് എങ്ങും കറങ്ങത്തില്ല. ആത്മാവ് നേരെ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. വിശുദ്ധന്മാരുടേത് ലോകത്തിലെ മതാചാര്യന്മാർ ശുദ്ധീകരിച്ചയക്കുന്ന ആത്മാവല്ല, ക്രിസ്തുവിന്റെ ജോലിയാൽ വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച ആത്മാക്കൾ അതേ ശരീരത്തിൽ വേർതിരിഞ്ഞാൽ ക്രിസ്തുവിന്റെ അടുക്കൽ. അത് വളരെ ക്ലിയർ ആയി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അതേ ഫിലിപ്പിയ ലേഖനം 1:23 2:5-8 ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ടിട്ട് ആത്മാവ് അകത്തെ മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ എത്തുന്നു. ക്ലിയർ ആണ്, മനുഷ്യന്റെ വകയൊന്നുമില്ല. 1:23 അതേ ഫിലിപ്പിയ 1:23 അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് വാക്യം പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്ന മരണദിവസം, മരണസമയം, അതേ ആത്മാവ് കർത്താവിന്റെ അടുക്കലേക്ക് നീതിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു. കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ കർത്താവ് വിശുദ്ധന്മാർ കർത്താവിന്റെ അടുക്കൽ എത്തുമെന്നുള്ളത് വ്യക്തമായ ദൈവവചനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്. അത് പറഞ്ഞ പക്ഷം അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അതിന്റെ അടിസ്ഥാനപരമായ ഓർമ്മയിലുണ്ടായിരിക്കണം. അടുത്തത് ദുഷ്ടന്മാർ മണ്ണാണ് എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെയുള്ളവരോടല്ല കൂടുതൽ ആളാ മുറിവ് ചെയ്യേണ്ടത്. പാതാളം എന്നൊരു വാക്ക് നമുക്ക് കറക്റ്റും അറിയാം, അത് കുഴപ്പമൊന്നുമില്ല. പ്രൈസലോ അതായാലും പാതാളമെന്ന് അല്ല, ശരിയാ. പാതാളത്തില് 9:17-3 വാക്യങ്ങൾ നമ്മള് അതിനെ തിരുവനന്തപുരത്ത് നിന്ന് ചിന്തിച്ചു. പാതാളമെന്നുള്ള ആ വാക്ക്, അധോപാതാളമെന്നുള്ള വാക്ക്, പിന്നെ യാതനാസ്ഥലം എന്നുള്ള വാക്ക്, അങ്ങനെ രണ്ടു മൂന്ന് വേഡിങ് അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ദുഷ്ടൻ 9:17 സങ്കീർത്തനം. പിന്നെ 63:9 ആ പാതാളം ഇവിടെ 63 സങ്കീർത്തനം 63:9 അത് ഭൂമിയുടെ അധോഭാഗങ്ങളാണ്. ഈ പാതാളം എന്നുള്ള ആ വാക്കിന്റെ വേർഷന് ഏതെങ്കിലും നിലയിൽ മറ്റുള്ളവർ മിസ്ഗൈഡ് ചെയ്താൽ ആ പാതാളം എവിടെ? ഭൂമിയുടെ അധോഭാഗമാകുന്ന പാതാളത്തിലേക്കാണ് അവർ തിരിയപ്പെടുന്നത്. 40 അത് കുറച്ചുകൂടെ 49 സംഘത്തിന് 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരെ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വയാശ്രയക്കാർ മരണാനന്തരം എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു സങ്കീർത്തനമാണ് വായിച്ചത്. പാതാളത്തിന്റെ ആടുകൾ, ദൈവത്തിന്റെ ആടുകൾ അവന്റെ മുഖം കണ്ട് അവന്റെ സന്നിധിയിൽ സന്തോഷിക്കുമ്പോൾ പാതാളത്തിന്റെ ആടുകൾ ജാലയിൽ അഥവാ അവിടെ കിടക്കേണ്ടതായ സ്ഥലം യാതനാ സ്ഥലത്താണ് അവിടെ ചിന്തിയിരുന്നത്. പാതാളത്തിന്റെ ആടുകളാണ് മൃത്യുവെന്ന ഇടയനാണ് അവരെ മേയിക്കുന്നത്. എന്നാൽ കർത്താവ് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് വിശ്വസിക്കുന്ന ജനം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള്, സ്വർഗീയ പറയിസയിൽ കർത്താവ് അവരെ നടത്തുന്നു. അവർക്കായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ വകയുണ്ട്. ആ സങ്കീർത്തനം 15 വാക്യം എന്ന് വായിച്ചാട്ട്, ആ സങ്കീർത്തനം എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധീനയിൽ നിന്ന് വീണ്ടെടുക്കും. പ്രൈസലോ, ഭക്തന്മാരുടെ പ്രത്യാശ പാതാളത്തിന്റെ അധീനയിൽ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെയും കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരനായി വന്ന് പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് എന്നെയും നിങ്ങളെ വീണ്ടെടുത്തു. അവന്റെ കൃപയോർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ വീണ്ടെടുപ്പിന്റെ മഹത്വത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ നിന്നാണ് അഥവാ പാതാളത്തിൽ നിന്ന്, പാതാളത്തിന്റെ അധിപത്യത്തിൽ നിന്ന്, അതേ ലൂക്കോസ് 16 നിന്ന് വായിക്കുമ്പോൾ യാതനാ സ്ഥലത്ത് നിന്ന്, വേദനയുടെ സ്ഥലത്ത് നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്ത് സ്ഥലത്താക്കി എന്നുള്ളത് ഹൃദയമായി ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. അപ്പൊ അത് മനസ്സിലാകുന്നല്ലോ. അടുത്ത വിഷയം, മരണ ഈ എത്ര പണ്ട് സ്ഥാനമുണ്ട്? ഇനി നമ്പർ കൂടല്ലേ? കാരണം ഏഴ് പുനരുത്ഥാനം പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടും എന്നുള്ള കാര്യത്തിന് തറപ്പിച്ച് പഠിപ്പിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിൽ കൊച്ചിന് ഒരു തികച്ച് ഒരു തീവ്രമായ ഒരു ആൻസറായിട്ട് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. അപ്പൊ ഏഴ് പുനരുത്ഥാനം ഉണ്ടെന്ന് നിശ്ചിതമായി പഠിപ്പിക്കുന്ന ആൾക്കാരും പഠിപ്പിക്കലുള്ള സ്ഥിതിക്ക് പുനരുത്ഥാനം എത്രണമെന്ന് ചോദിച്ചാൽ അത് വേദസ്തോതി പറഞ്ഞിരിക്കുന്നു. ഒന്നാം പുനരുത്ഥാനം, രണ്ടാം പുനരുത്ഥാനം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. രണ്ടാം മരണത്തിൽ അവന്റെ മേൽ ദോഷം വരികയില്ല എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ വെളിപ്പാട് സ്ഥിരതാമസത്തിന്റെ നാലഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാം പുനരുത്ഥാനത്തെയും രണ്ടാം പുനരുത്ഥാനത്തെയും വേർതിരിച്ച് കാണിക്കുന്ന ഒരായിരം വർഷത്തിന്റെ ഇടയും നമുക്കവിടെ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാം പുനരുത്ഥാനം വിശുദ്ധന്മാരുടെ നിലയിൽ ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ ആ നിലയിൽ വരികയും ഒടുവിലത്തെ പുനരുത്ഥാനം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം അത് വെളിപ്പാട് സ്വരൂപത്തിന്റെ 11 മുതൽ 15 വേദഭാഗങ്ങളിലെ ആ പുനരുത്ഥാനവുമായിട്ട് രണ്ട് പുനരുത്ഥാനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ആകയാൽ വിശുദ്ധന്മാര് കർത്താവിന്റെ വരവിങ്കൽ, ഉയർത്തി നേരെ കർത്താവിന്റെ അടുക്കലെത്തും എന്ന വിഷയമാണ് പ്രസക്തമായി പഠിക്കേണ്ടത്. രണ്ടേ ഉള്ളൂ എന്നത് പ്രത്യേകം ഓർത്തിരിക്കുന്നു. പുനരുത്ഥാനത്തെ കുറിച്ചുള്ളതായ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ, കർത്താവിന്റെയും തിരുവെടുത്തുകളുടെയും പഠിപ്പിക്കല്. പ്രവൃത്തി പുസ്തകം 24:15 വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രസംഗത്തിനകത്ത് നീതിമാന്മാരുടെയും നീതികെട്ടുകളുടെയും പുനരുത്ഥാനം ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ യഹൂദ മതാചാരങ്ങളിലെ വിശ്വാസമായിരുന്നു നീതിമാന്മാരുടെ പുനരുത്ഥാനം, നീതികെട്ടവരുടെ പുനരുത്ഥാനം. പുനരുത്ഥാനം എല്ലാവർക്കും ഉണ്ട്, അത് പിന്നാലെ വരുന്നു. എന്നാൽ എല്ലാവർക്കും പുനരുത്ഥാനമുണ്ട്, നീതികെട്ടവർക്കും ഉണ്ട്, നീതിമാന്മാർക്കും ഉണ്ട്. ആകയാൽ ഈ വിശ്വാസം നമുക്ക് ലഭിച്ച വിശ്വാസം തുടക്കമല്ല, ഇസ്രായേലിയ മതാചാര്യ പ്രമാണമനുസരിച്ച് ആ മതവിശ്വാസത്തില് നീതിമാന്മാർക്കും നീതികെട്ടവർക്കും രണ്ട് പുനരുത്ഥാനം ഉണ്ടെന്നുള്ളത് വ്യക്തമായി പഠിപ്പിച്ചിരുന്നു എന്നുള്ള വസ്തുത നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും കർത്താവ് പഠിപ്പിച്ച പഠിപ്പിക്കലുകളിലേക്ക് നമ്മൾ തിരുമ്പോൾ യോഹന്നാൻ 11:25 വായിച്ചാട്ട്. യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. ലോകത്തിലെ ഒരു മതകർത്താവിനും പറയുവാൻ കഴിയാത്തൊരു വാക്ക യേശു പറഞ്ഞത് അവിടെയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആദാമ്യ വർഗത്തിന് പാപത്താൽ ഭവിച്ച മരണത്തെ നീക്കം ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്ന ജീവദായകൻ അഥവാ നമുക്ക് ജീവൻ തരുവാൻ നമ്മുടെ മരണം മാറ്റി നമുക്ക് ജീവൻ തരുന്നു. അതുകൊണ്ട് യേശു ലോകത്തിൽ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അടുത്തത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. അത്രേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് മുഖാന്തരം ആദാമിന്റെ അതേ കുലത്തിലുള്ള സകല മനുഷ്യരുടെയും മരണം മാറ്റുകയും മാത്രമല്ല പരിശുദ്ധാത്മാവ് അതിന് പിന്നാലെ അതെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അയച്ചതിനാൽ അതെ പരിശുദ്ധാത്മാവ് സമൃദ്ധിയായ ജീവൻ നൽകുവാനിടയായി തരുന്നു. ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നവർക്ക് സമൃദ്ധിയായ ജീവനിലേക്ക് വരുന്നു. അതിന്റെ കാരണം 2 Timothy 1:10 ഭാഗത്ത് എഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മരണം മാറ്റി ജീവൻ തരുന്നു എന്നാണ്. ആ ബാക്കിയൊന്ന് വായിച്ചാട്ട്. അതായത് ആ ഉപദേശപ്രകാരം അത് ശരി തന്നെയാണ്. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയത അഥവാ നിത്യജീവൻ എന്നാണ് അതിന്റെ അർത്ഥം. വെളിപ്പെടുത്തി മതി മതി അവിടെ നിൽക്കട്ടെ. അപ്പോൾ മരണം മാറ്റി എവിടെയാണ് മരണത്തെ സംബന്ധിച്ച് കാണുവാൻ കഴിയുന്നത്? ആ മരണം മാറ്റി എന്നുള്ള വാക്ക് ആത്മീയ മരണത്തെയാണ് പ്രധാനമായിട്ട് ഇവിടെ കാണിക്കുന്നുള്ള വസ്തുതയും പ്രത്യേകം ഓർത്തിരിക്കണം. അതേ മറ്റേ മരണം അതേ അവസാനം എന്നും ഇല്ലാതാക്കുന്ന ഒരു സമയം വരെയും അത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവിടെ ആത്മീയ മരണത്തെ സംബന്ധിച്ച് പറയുന്ന പ്രത്യേകമായ ചിന്താഗതിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 5:19 വായിച്ചേ. റോമർ 5:19 വായിച്ചാട്ട്. എങ്ങനെ മരണം ലോകത്തിൽ കടന്നു? ആ വേദശാസ്ത്രം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിന് കാരണക്കാരനാര്, അതിന്റെ കാര്യം എന്ത്, ഇത് ലോകത്തിലേക്ക് വരുവാനുള്ളതായ ആരാണ് ഈ മരണത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്? പൈസലോ ആരെ അവിടെ ആളെഴുതിയിട്ടുണ്ട്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അടുത്ത വായിച്ചേ. ആ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ ഇത് ഒരു കുടുംബക്കാരിലോ ഒരു വ്യക്തിയിലോ ഒരു ദേശക്കാരിലോ ഒരു കാറ്റഗറിയിലോ ഒരു ജാതിയിലോ വ്യാപരിച്ച കാര്യമല്ല. മനുഷ്യൻ തിരിച്ച ജാതിയോ മതമോ മതിൽ ഭേദങ്ങളോ അത് മാറ്റിവെക്കാം നമുക്ക്. അത് ആദാമ്യ കുലത്തിൽ പറഞ്ഞ ലോകത്തിലുള്ളത് യാതൊരു മനുഷ്യനും ഇതിന് വെളിയിലല്ല. ഏതിന് വെളിയിലല്ല? മരണത്തിന്, പാപത്തിന് വെളിയിലല്ല. നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു എന്ന ദൈവവിധിക്കും ആ വിധിയുടെ ശിക്ഷണ ഫലമായി ശിക്ഷാ വിധിക്കും സകല മനുഷ്യനും വിധേയമായി വന്നു എന്ന് പറഞ്ഞാൽ ഇതിനാലുണ്ടാകുന്ന ദൈവശിക്ഷ എന്താണെന്നറിയാമോ? പാപത്തിന്റെ ഫലമായി മനുഷ്യനിലേക്ക് വന്ന ദൈവത്തിന്റെ ശിക്ഷയുടെ ഫലത്താൽ ഒറ്റ മനുഷ്യനതിന് വെളിയിലില്ല എന്ന് പറഞ്ഞാൽ ദൈവകോടതിയുടെ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ കർത്താവായ യേശു ഒഴികെ ആ നിയമത്തിന് വിധേയമായി വരുന്ന ഒരു മനുഷ്യനിവിടെ ജനിച്ചിട്ടില്ല, ജനിക്കത്തുമില്ല. എന്നാൽ ഈ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്വവും പരിഹാരവും തരുവാൻ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു. ആ ബാക്കി അല്പം കൂടെ വായിച്ച് ശ്രദ്ധിക്കണം, വളരെ ഗഹനമായ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വായിച്ചാട്ടെ, വായിച്ചാട്ടെ. ന്യായപ്രമാണം വരെ ഈ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. അടുത്തത് എന്താ? നിങ്ങൾക്ക് അത് എന്തോ മനസ്സിലായി? ഈ പാപവും പാപത്തിന്റെ ഫലമായ മരണവും കൂടെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഷയമാണ്. വിഷയത്തിന് വെളിയിലല്ലത് മരണവും മരണകാരണവും മരണപരിഹാരവുമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം. അത് സുവിശേഷത്തിന്റെ ഏറ്റവും കാപ്പും കാതലുമായ വിഷയമാണ്. അപ്പൊ എന്താണോ ഉദ്ദേശിക്കുന്നേ? ഒന്നര വയസ്സിയ വാചകം ഉണ്ടായിരുന്നു. എന്തോ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോ പാവം കണക്കിടുന്നില്ലെന്നോ? അതൊക്കെ ഒന്നും പറയണ്ട, അതല്ല ഇന്നതുണ്ട്. വെരി വെരി സിമ്പിൾ. ന്യായപ്രമാണം ഇല്ലാത്ത കാലത്തും പാപമുണ്ട്, പക്ഷേ ന്യായപ്രമാണം ഇല്ലാത്ത കാലത്ത് പാപം കണക്കിടുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട്, സ്കൂളിൽ പോകാത്ത പിള്ളേരുണ്ട്. ഈ സ്കൂളിൽ പോകാത്ത പിള്ളേരെ സ്കൂളിൽ പോകണമെന്നുള്ള നിയമത്തിന് എന്തല്ല? സ്കൂളിൽ പോകണമെന്നുള്ള നിയമത്തിന് എന്തല്ല? വിധേയപ്പെടുന്നില്ല. ആ വിധേയപ്പെടേണ്ട കാര്യമില്ല. ഭർത്താവുള്ള സ്ത്രീയും ഭർത്താവില്ലാത്ത സ്ത്രീയും അത് ന്യായപ്രമാണ വ്യവസ്ഥയിൽ പൗലോസ് രഹമാരകാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ഭർത്താവുള്ള സ്ത്രീ ഭർത്ത ന്യായപ്രമാണത്തിന് വിധേയായിരിക്കുന്നുവെന്നാണ്. ഭർത്താവ് മരിച്ചാലോ എന്തായിരിക്കുന്നേ? ഭർത്ത ന്യായപ്രമാണത്തിന് മുക്തിയായിരിക്കുന്നു എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണം ഉള്ളപ്പോൾ പാപം എന്താണെന്ന് പാപത്തെ കുറിച്ചുള്ള വ്യക്തത ന്യായപ്രമാണം വെളിവാക്കുന്നു. ഇപ്പോഴേ ന്യായപ്രമാണം ഇല്ലാത്ത കാലത്ത് ഒരാള് പോയി ആവശ്യത്തിനോ അല്ലെങ്കിൽ അനാവശ്യത്തിനോ ഒരു മോഷണം നടത്തി. ന്യായപ്രമാണം ഇല്ലാത്ത കാലത്ത് അത് എന്തല്ല? ലംഘനമല്ല, ലംഘനമല്ല. പാപൻ ലോകത്തിൽ വന്ന കാലം മുതൽ അതെങ്ങനെയുണ്ട്, പക്ഷേ പാപം എന്നുമുണ്ട് എന്നാൽ ന്യായപ്രമാണം വന്നപ്പോൾ എന്താ ശ്രദ്ധിച്ചത്? നിയമം വന്നു. ആ നിയമ ലംഘനം വന്നപ്പോൾ ന്യായപ്രമാണ വ്യവസ്ഥിതിയുടെ ലംഘനം അത് പാപം എടുത്തു കാണിക്കുന്നു. അപ്പൊ ന്യായപ്രമാണം പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും ബോധവും മനുഷ്യൻ ഉളവാക്കുന്നു. ഇതാണ് മരണം. അതാ മുതൽ എല്ലാവരിലും ഈ മരണം വ്യാപരിച്ചു. ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് പാപലോകത്തിലുണ്ട്, എന്നാൽ ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന് പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുവാനിടയായി. ആ ന്യായപ്രമാണം ഉള്ളിടത്തോളം കാലം ന്യായപ്രമാണത്തിന് വിധേയമായ ഏതൊരു വ്യക്തിക്കും കൊടുക്കുന്നതായ അതിന് ഉത്തരവ്, അതിനെ ചെയ്യുന്നവ അതിനാൽ ജീവിക്കോ, അവയെ പ്രവൃത്തിയാൽ മാത്രം അതിന്റെ പരിഹാരമൂടെ കാണുന്നു. എന്നാൽ കൃപയുടെയും നീതിദാനത്തിന്റെയും കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ പൗലോസ് കൊടുത്തി. അർത്ഥമായി ഒന്ന് വായിച്ചാട്ടെ എങ്കിലും. ആ പാപം ചെയ്യുന്നില്ല ഒരു വ്യക്തി എന്നിരുന്നാൽ പോലും ആദാമ്യ വർഗത്തിന്റെ അനന്തര പിൻഗാമി എന്ന പറവിയിൽ പാപം ചെയ്യാത്തവരിലും മരണം വ്യാപരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ മരണത്തിന് വിധേയമാകാത്ത ആദാമ്യ പാപപ്രകൃതിക്ക് വിധേയമാകാത്ത ഒരു മനുഷ്യലോകത്തില്ല. ഒരുവൻ പാപം ചെയ്തില്ല എന്നിരിക്കട്ടെ, ഓരോ അവിടെ സങ്കല്പിതമായ ആ വസ്തുത ഏത് ഉദ്ധരിച്ചതിന് ന്യായവാദം തെളിവെടുക്കുകയാണ്. അവരിലും എന്താ വ്യാപരിച്ചിട്ടുണ്ട്? മരണം വ്യാപരിച്ചിട്ടുണ്ട്. അവർ മരണത്തിന് മുക്തരായിട്ടില്ല. അടുത്ത വാക്ക്. നോക്കൂ, ദൈവ ലോകത്തിൽ മനുഷ്യൻ ലംഘനത്താൽ മരണം ഉണ്ടായി, ലംഘനത്താൽ പാപത്താൽ ലംഘനം ഉണ്ടായി, ലംഘനം മരണകാരണമാക്കി തീർത്തു. ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഒരുത്തനാണ് ഇതിന് കാരണക്കാരൻ. ഒരുത്തന്റെ ലംഘന കാരണം മരിച്ചത് ഒരുപാട് പേരാണ്. സംഖ്യ ഇടപെടുത്താൻ കഴിയുകയില്ല. എന്നാൽ ഈ ഒരുപാട് പേരുള്ള സംഖ്യ നമുക്ക് ഇടപെടുത്താൻ കഴിയില്ലല്ലോ. അനവധി ആൾക്കാര് ലംഘനത്താൽ മരണം അനവധി ആൾക്കാരിൽ വ്യാപരിച്ചു. എന്നാൽ ദൈവകൃപയും ഏക മനുഷ്യനാൽ ഒരു വ്യക്തിയാ ലംഘനം ഉണ്ടായെങ്കിൽ ഒരു വ്യക്തിയാ ലംഘനത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു. മനുഷ്യൻ നിമിത്തം പാപം ലോകത്തിൽ വന്നുവെങ്കിൽ മനുഷ്യൻ നിമിത്തം പാപത്തിൽ പ്രായശ്ചിത്തമുണ്ടാക്കി. മനുഷ്യൻ നിമിത്തം മരണം ലോകത്തിലേക്ക് വന്നുവെങ്കിൽ മനുഷ്യൻ നിമിത്തം മരണത്തെ മാറ്റി. എല്ലാവരും മരിക്കുന്നു, ക്രിസ്തു എല്ലാവരും ജീവിക്കുന്നു. ഒന്നാമത്തെ ആദാം മരണത്തിന് വിധേയമായെങ്കിൽ ഉടക്കത്തെ ജീവിപ്പിക്കുന്നതിനാണ്. ഇതാ ഒരുവരിൽ, ഒന്നാമത്തെ ആദാമിൽ, ആദ്യ മനുഷ്യരിൽ ഒരുവരിലൂടെ ലോകത്തിന് നാശവിനാശങ്ങൾ വന്നെങ്കിൽ അടുത്ത യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ കൃപാദാനങ്ങളും കൃപാവരങ്ങളും അത് ദൈവിക മഹത്വങ്ങളിൽ ലോകത്തിലേക്ക് ഒരുവരുടെയായി. അനുസരണക്കാരന് ശിക്ഷ വന്നെങ്കിൽ അനുസരണത്താൽ മോചനമുണ്ടായി. ആ വാക്ക് എന്തായിട്ട് വായിച്ചാൽ കുറച്ചുകൂടെ ഞാൻ അടുത്തത് അല്ല. നോക്ക, അവിടെ വാക്ക് ശ്രദ്ധിക്കണം. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ അവിടെ കാരണമായി തീർന്നത് ദൈവകോടതി ശിക്ഷാവിധി കൽപ്പിക്കുവാൻ കാരണമായി തീർന്നത് ഒരു തന്നെ പാപമാണ്. ശിക്ഷിച്ചത് ഒരുപാട് പേരെയാ, പക്ഷെ ശിക്ഷയ്ക്ക് കാരണമായ വിധി ഒരു തന്നെ പാപം കൊണ്ടാവും. ആ ഒരുത്തനാരാ ശിക്ഷാവിധിക്ക് കാരണമായി തീർന്ന ഏകൻ ആവാ. ശരി, ആ ഒരുപാട് പേരാരാ? ശിക്ഷാവിധി ഒരാടെ വലിയ വരല്ലോ. ഇപ്പൊ എല്ലാവരുടെയും പേര് വന്ന് കിടക്കുക. അതാരാ? നമ്മൾ മനുഷ്യവർഗം. മനുഷ്യവർഗത്തിന്റെ മേലാ ശിക്ഷാവിധി കിടക്കുക. ആ ശിക്ഷാവിധിയിൽ ആരും മുക്തരാകുന്നില്ല. ആകയാൽ മനുഷ്യവർഗത്തിന്റെ വ്യാപരിച്ച ആത്മീയ മരണത്തെ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും അയച്ചുവർഗം വെച്ച ഉടമയിൽ അത് പിടിച്ചു വന്ന് ജീവോത്സവം കൊണ്ടാടിയപ്പോൾ അതേ മരണത്തെ നീക്കി നമ്മിലേക്ക് ജീവൻ വ്യാപരിപ്പരിടയായി. അങ്ങനെ നമ്മുടെ ആത്മമരണം മാറുകയും പ്രമാണം 8-ാം അധ്യായം. ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ പ്രമാണത്തെ നീക്കം വരേണ്ടതിന് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവ കോടതി വിധിയാകുന്ന ശിക്ഷാവിധിയെ കർത്താവായ യേശുക്രിസ്തു ജഡത്ത് ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് ആ വിധി നമ്മുടെ മേൽ ഒഴിവായി. വിശ്വസിച്ചത് കാരണം, നാം വിശ്വസിച്ചത് കാരണം ആദാമി വർഗത്തിനേൽ ഉണ്ടായിരുന്ന ശിക്ഷാവിധി നാം വിശ്വസിച്ച കാരണം ഓരോരുത്തരായി നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ മേൽ നിന്ന് ആ ശിക്ഷാവിധി എഴുതി തള്ളി. ഇങ്ങനെ നമ്മൾ ഒഴിവിക്കപ്പെട്ടത്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പോ ക്രിസ്തു വേശുവിൽ ഉള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല. ജന്മപാപം കണക്കിടുന്നില്ല, കർമ്മപാപം കണക്കിടുന്നില്ല, ആഹ്ലാപി ലംഘനം കണക്കിടുന്നില്ല, ജയപ്രമാണ ലംഘനങ്ങൾ കണക്കിടുന്നില്ല, ജയപ്രമാണ വ്യവസ്ഥകൾ കണക്കിടുന്നില്ല, ഒരു ശിക്ഷാവിധിയും കണക്കിടുന്നില്ല. ഇപ്പോ ക്രിസ്തുവേശു വന്നു എന്ന ഏക കാരണത്താൽ സർവ അതേ ലംഘനങ്ങൾക്കും ശിക്ഷാവിധിക്കും നമുക്ക് പൂർണ്ണ പ്രായശ്ചിത്തമായി തന്നിരിക്കുക. പാപമറിയാത്തവനെ നാം ദൈവം നീതിയാകുന്നവനെ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുക്രിസ്തുവിന്റെ കാൽവരിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സർവ ശിക്ഷാവിധികൾ ഒഴിഞ്ഞു മാറി. എന്തോ ഒരു അത്ഭുതകരമായ മാർഗമാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ. ഇത് വിശ്വസിക്കാൻ കഴിയാത്തതായ ജനവർഗത്തിന്മേൽ വരുന്ന ശിക്ഷ എത്ര വലുതാണ്. അതുകൊണ്ടല്ലേ ഏബ്രഹാമിനെക്കാര് പറയുന്നത് ഇത്ര വലിയ രക്ഷയെ അഗണ്യമായി നാം വിചാരിച്ചാൽ എങ്ങനെ നിത്യരക്ഷയും നിത്യശിക്ഷയും. തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും നിത്യരക്ഷ. ആ വാക്കും തിരുവചനത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നിത്യരക്ഷ എന്നുള്ള വാക്ക് തന്നെയും ദൈവവചനത്തിലുണ്ട്. രണ്ട് വാക്ക് ഒരുപോലെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ, മനസ്സിലാക്കണം. രോമാലേഖനം 5:16 ഒന്ന് വായിച്ചാട്ടെ, 8:1 ഒന്ന് വായിച്ചാട്ടെ. നോക്കണേ ആ വാക്ക്, ഏകന്റെ ഒരുത്തന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ കാരണമായി തീർന്നു. ആ വാക്ക് അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളെ അടുത്ത് വായിച്ചാട്ടെ. 8:1 നമ്മൾ വായിച്ചല്ലോ, ക്രിസ്തുവിനുള്ള ശിക്ഷാവിധി ഇല്ല. ഇനി എബ്രായലേഖനം 5:9 ഒന്ന് വായിച്ചേ. എബ്രായലേഖനം 5:9 ആ വാക്യം. നോക്കുക, നിത്യ ശിക്ഷാവിധിക്ക് കാരണക്കാരനായി തീർന്നു ആരാ? മനുഷ്യരെന്ന് പറഞ്ഞു നോക്കൂ, ആദാം. മനുഷ്യവർഗത്തിന്മേൽ വരുത്തിവച്ച നിത്യ ശിക്ഷാവിധിക്കു കാരണക്കാരൻ ഏകന്റെ ലംഘനമാണെന്ന് തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവിടെ മനുഷ്യരെന്നല്ല, അവിടെ ഏകൻ ആദാമിന്റെ പേര് തന്നെ പറയണം, ഒന്നാം മനുഷ്യൻ. എന്നാ നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നത് മനുഷ്യൻ തന്നെയാണ്. കർത്താവ് യേശു മനുഷ്യാവതാരം എടുത്ത് വന്നപ്പോൾ അതേ മനുഷ്യന്റെ മേലുള്ള നിത്യ ശിക്ഷാവിധി മാറ്റി നിത്യരക്ഷയാക്കി. അപ്പോൾ നമ്മുടെ മേൽ ഉണ്ടായിരുന്ന എന്താ? ശ്രദ്ധിച്ച് വാക്ക് മനസ്സിലാക്ക്, നിത്യ ശിക്ഷാവിധിയാണ്. ന്യായപ്രമാണത്തിനോ കർമ്മത്തിനോ ആചാരത്തിനോ മതത്തിനോ പുണ്യത്തിനോ നോയമ്പിനോ തപസ്സിനോ യാതൊന്നിനും നമ്മുടെ മേൽ നീക്കുവാൻ കഴിയാത്ത ദൈവകോരൽ നിത്യ ശിക്ഷാവിധി വിധി. അത് മരണത്തിൽ അത് നിലവിച്ചുകൊണ്ടിരുന്ന ജനവർക്ക്, ഒരു കണ്ണിനും തൈയില്ല ആഴമായ കുഴിയിലും കുളിഞ്ഞ കെട്ടിടം ജനവർക്കത്തെ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തു അവൻ നമ്മെ നിത്യരക്ഷയിലാക്കി. നിത്യ അതാണ് ഇപ്പോൾ ദുസ്സഹിച്ചുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, പിന്നെ എന്തോ ഉണ്ട്, അവർക്ക് നിത്യരക്ഷയുണ്ട്. നിത്യ മരണം മാറ്റി നിത്യ ശിക്ഷാവിധി മാറ്റി നിത്യ ജീവനിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. ഇതിന്റെ വാസ്തവത്തിൽ കർത്താവായ യേശു സുവിശേഷത്തിൽ പറയുന്നതായ വാക്ക്, ആ ഒരു വാക്യം വളരെ ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്, ഇതിനെ അത് ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കേണ്ടതാണ്. യോഹന്നാൻ 3:36 വാക്യം എല്ലാവർക്കും കാണാൻ അറിയാവുന്ന ഒരു വാക്യമാണ് അത്. ആ വാക്യം കൊണ്ട് തന്നെ ഇതിനെ വിഭജിക്കണം നമ്മള്. എടുത്ത് വായിച്ചേ. പുത്രൻ വിശ്വസിക്കുന്നവന് അവൻ നിത്യജീവൻ എന്തോ ചെയ്യണം. പള്ളിയിലും പോകണ്ടാ, വൈത്തോലും പോകണ്ടാ, നോയമ്പം നോക്കണ്ട, ശാമശാപം കൊണ്ടാ, ഗോത്രകാഴ്ചയും ഇടണ്ടാ, നേർച്ചയും കടിക്കണ്ട, പുണ്യസ്ഥലം പോകണ്ട, സന്ദർശനം ഇതിലും പോകണ്ട. ഒരു വ്യക്തി വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈന്യം തന്നെ ബുദ്ധനം നിർത്തിയിരിക്കുന്നു. പുത്രൻ വിശ്വസിക്കുന്നവന് വിശ്വാസം കൊണ്ട് മാത്രം രക്ഷ. രക്ഷയ്ക്ക് എന്താ വേണം? ഇതിന് 3 നോയമ്പും വേണ്ട, 12 നോയമ്പും വേണ്ട, 10 നോയമ്പും വേണ്ട, 19 മേലും വേണ്ട, 3 മേലും വേണ്ട, അതേ 100 മേലും വേണ്ട, ഒരു കുർബാനയും വേണ്ട, കാഴ്ചപ്പാടും വേണ്ട, വഴിപാടും വേണ്ട, ധൂപക്കുറ്റി വേണ്ട, വെടിക്കെട്ട് വേണ്ട, ഊരുവലത്ത് വേണ്ട, റാസ വേണ്ട, പീസ വേണ്ട, ഒന്നും വേണ്ട. എന്തോ രക്ഷ വിശ്വസിക്കുന്നവൻ ലഭിക്കുന്ന ദൈവത്തിന് ദാനമാണ്. ദൈവം നമുക്ക് നൽകിയ ദാനത്തിൽ സ്വാതന്ത്ര്യം ചെയ്യാനും ഒരു കാലം വരെ ഊരിവലത്തും വെച്ച് ദൂരക്കുറ്റിയും പിടിച്ച് മറ്റേതും മറിച്ച് കർമ്മവും ചെയ്ത് പുണ്യവും ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഒക്കെ ചെയ്ത് നടന്ന് നമ്മെ ഓരോരുത്തരെയും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായ കർത്താവ് യേശുവിന്റെ സമവാദന ഇവയിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം. ആത്മവീര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയായിട്ടാണ് ദൈവിക്കുന്നത്. നമുക്ക് രക്ഷയില് ആത്മവീര്യത്തോടെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ വായിച്ച പുത്രനുള്ളവന് നിത്യനുണ്ട്, പുത്രനില്ലാത്തവൻ ജീവനെ കാണുകയില്ല. ദൈവക്രോധം എന്ന് പറഞ്ഞ ആ വാക്കിന് അർത്ഥം എന്തോ? ദൈവകോടതി വിധിയാണ് ശിക്ഷാവിധി. മരണത്തിന് വിധിക്കപ്പെട്ട ശിക്ഷാവിധി ദൈവകോടതി വിധിയാണ്. ആ ദൈവകോടതി വിധി അവന്റെ പേരിൽ എഴുതിത്തള്ളുവാൻ ദൈവൻ രക്ഷയ്ക്ക് മാധ്യമമായി നിർത്തിയിരിക്കുന്ന രക്ഷിതാവിൽ അവൻ വിശ്വസിക്കൊണ്ട് അവന്റെ മേൽ ദൈവകോപത്തിന്റെ വാൾ തന്നെയാണ് നിൽക്കുന്നത്. അത് മാറുവാൻ ഒരു മാർഗം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ളതായ രക്ഷ കൂടാതെ ഒരു വ്യക്തിയുടെ മേൽ നിന്ന് ആ മരണം മാറുന്നില്ല, ആ ശിക്ഷാവിധി മാറുന്നില്ല. പാപം നിൽക്കുന്നിടത്തോളം മരണം നിൽക്കുന്നു, മരണം നിൽക്കുന്നിടത്തോളം ശിക്ഷാവിധി നിൽക്കുന്നു. എന്നാൽ യേശുക്രിസ്തു വരുന്നതോടുകൂടെ പാപം മാറുന്നു, മരണം മാറുന്നു, ശിക്ഷാവിധി മാറുന്നു, നമുക്ക് ജീവൻ നിത്യജീവനും ലഭിക്കുന്നു. മനസ്സിലാകുന്നല്ലോ? പൈസ പാപം നമ്മുടെ നിൽക്കുമ്പോൾ നമ്മുടെ മേൽ എന്ത് വാഴുന്നു? മരണം വാഴുന്നു. മരണം നമ്മുടെ മേൽ വാഴുമ്പോൾ നമ്മുടെ മേൽ എന്ത് നിൽക്കുന്നു? ശിക്ഷാവിധി നിൽക്കുന്നു, നിത്യ ശിക്ഷാവിധി. എന്നാൽ അതേ പാപത്തിന് പ്രായച്ചിത്തമായി യേശു വിശ്വസിച്ചപ്പോൾ പാപത്തിൽ നിന്ന് വിമുക്തമായി, മരണത്തിൽ നിന്ന് വിമുക്തമായി, ശിക്ഷാവിധി വിമുക്തമായി. ഇപ്പോൾ നാം നിത്യവില്ലിന് രക്ഷയിലും വന്നിരിക്കുന്നു. നമ്മുടെ മേൽ നിന്ന് മാറിപ്പോയ ഖനമേറിയ വസ്തുക്കൾ, നമ്മുടെ മേൽ നിന്ന് മാറിപ്പോയ വലിയ ഭാരക്കെട്ടുകൾ, എന്തൊക്കെയാ ഭാരക്കെട്ടുകൾ? ഭാരം, ഒരു വലിയ ഭാരക്കെട്ടായിരുന്നു മരണം, വിടുവിക്കുവാൻ കഴിയാത്ത ഒരു ശക്തിയായിരുന്നു ശിക്ഷാവിധി, ദൈവകോടതി വിധിയായിരുന്നു. ഇത് മൂന്നും മാറിപ്പോയത് യേശു ചോദിച്ചോണ്ട്, യേശുക്കത്തിൽ വിശ്വസിച്ച വിശ്വാസം കാരണം ഇവകൾ മുഴുവൻ മാറിപ്പോയി. ഇപ്പോൾ വിശ്വസിച്ചവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല, അവരുടെ മേൽ മരണത്തെ അധികാരമില്ല, അവരുടെ മേൽ പാപത്തിന് ശക്തി ഇല്ല, അവരുടെ മേൽ ശിക്ഷാവിധിയുമില്ല. ദൈവകോടതി വിധി ഇളച്ചു, അവരെ വെറുതെ വിട്ടു. ദൈവമക്കളുടെ സന്തോഷത്തിനും സ്തോത്രത്തിനും ഒരു ചൈതന്യം വേണം. എന്താണെന്നറിയാമോ? റൈസലോ, കഴുകുമരത്തിൽ തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ട ഒരുത്തനെ ഒരു സുപ്രഭാതത്തിൽ അവനെ തൂക്കാനായിട്ട് കൊണ്ടുപോകുവാൻ ആരാച്ചാരി ചെന്ന് അവനെ കൊണ്ടുപോകാനെല്ലാം തയ്യാറെടുക്കുന്ന സമയത്ത് പറയുകയാണ് നിന്റെ മേലുള്ള മരണവിധി മാറ്റി നിന്നെ വെറുതെ വിടാൻ ഉത്തരവ് വന്നിരിക്കുന്ന പറഞ്ഞ ഇവന്റെ സന്തോഷം. അയ്യോ എന്നെ വിടട്ടെ, അയ്യോ എന്നെ വിടട്ടെ, എനിക്കിപ്പൊ ചാകണമെന്ന് പറയോ? ആ സന്തോഷത്തിന് താരതമ്യമില്ലെന്നാ എന്റെ വിശേഷം. ആ സന്തോഷത്തിന് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ സമയം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ, അതെ ആ കഴുകുമരത്തിൽ വലിപ്പാൻ അത് നിർബന്ധിതനായി ശിക്ഷാവിധിയുടെ കീഴിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ആ കൊണ്ടുപോകേണ്ട സമയത്ത് വന്നിരിക്കുകയാണ് ഒരു സന്ദേശമായിട്ട്, നിന്റെ മേലുള്ള മരണവിധി മാറി നിന്നെ വെറുതെ വിടുവാൻ ഉത്തരവ് തന്നിരിക്കുന്നു. വിധിച്ച കോടതിയോ കോടതിക്ക് മേലുള്ള ഒരാളാണ് ഉത്തരവ് തന്നിരിക്കുന്നത് നിന്നെ വെറുതെ വിട്ടേക്കുവാൻ. ആ മനുഷ്യന്റെ സന്തോഷത്തിന് താരതമ്യം പറയാൻ ഒക്കത്തില്ല. അത് വസ്തു കിട്ടുന്ന സന്തോഷമല്ല, പിന്നെ അത് സ്വത്ത് കിട്ടുന്ന സന്തോഷമല്ല, അത് പണം കിട്ടുന്ന സന്തോഷമല്ല, സ്ഥാനത്തിന് സന്തോഷമല്ല, അതിലൊക്കെ പരിധിയും പരിമിതിയും ഉണ്ടായി. എന്നാൽ ഈ സന്തോഷമോ ജീവന്റെ സന്തോഷമാണ്. മരണഭീതി മാറി, മരണം മാറി, ശിക്ഷാവിധി മാറി ലഭിക്കുന്ന സന്തോഷത്തെ അത് ഒരു വലിയ ഒരു പ്രദർശനവേദിയാക്കി മാറ്റുന്നതാണ് മനുഷ്യനെ. എന്നാൽ നമ്മുടെ മേലുള്ളതായ പാപത്തെ നീക്കി, മരണത്തെ മാറ്റി, നിത്യ ശിക്ഷാവിധിയെ നീക്കി കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് ശിക്ഷാവിധി മാറി രക്ഷ നിത്യജീവൻ രക്ഷയും നമുക്ക് ജീവനും കിട്ടിയിരിക്കും. ഇപ്പോഴീ വിശ്വാസികൾ അഥവാ നമുക്ക് ആ കിട്ടിയതിന്റെ ഒരു ചൈതന്യം വേണം. ഇപ്പോഴും ഓരോ സ്തോത്രം പറയുന്നത് കേട്ടാ ഒന്നും കിട്ടാത്ത ഭാഷയില്ല, ഒന്നും കിട്ടിയിട്ടില്ലെന്നുള്ള മട്ടിലാണ് ഈ സ്തോത്രം. അല്ലെങ്കിൽ ഒക്കെ കേട്ടാലൊക്കെ നമുക്ക് നെയ്യമ്മക്കട് സ്തോത്രത്തിനും ഒക്കെ അല്ലെലിയായിക്കൊക്കെ അതിൻ്റെതായ ഒരു മാറ്റി ഒരു ശക്തിയും ഉണ്ട്. അല്ലോ കിട്ടിയവർ ഇപ്പോഴും കിട്ടിയ സംശയമാണെങ്കിൽ പിന്നെ കുറച്ചതൊന്നും പറയാനും ഒക്കത്തെ പൈസലോ. സംശയമുള്ള പുള്ളിയുടെ സ്തോത്രം കേട്ടാ അറിയോ? ജയിക്കുന്ന പിള്ളേരും ജയിക്കാത്ത പിള്ളേരും കൂടെ, ജയിക്കുന്ന പിള്ളേർ പരീക്ഷ എഴുതി വരുമ്പോൾ ജയിക്കോടാ, ജയിക്കും അങ്ങനെ കേട്ടോ. ആ ഫസ്റ്റ് ക്ലാസ്സിൽ കുറയില്ല. ജയിക്കാത്ത പിള്ളേർ എഴുതിയോടാ, എല്ലാം എഴുതി, എല്ലാം എഴുതി, എല്ലാം എന്ന് പറഞ്ഞ എല്ലാം. ലോകത്തിൽ പല കാറ്റഗറിയാ, എല്ലാം പഠിക്കുന്ന പിള്ളേർക്ക് ഒരു സംശയവുമില്ല, എല്ലാം അനുസരിച്ചു. ഒന്നും പഠിക്കുന്ന പഠിക്കാത്ത പിള്ളേർക്ക് ഒരു സംശയവുമില്ല. അമ്മയുടെ അനുസരിക്കോ ചെയ്തു, എല്ലാം എഴുതി, എല്ലാം എഴുതി, കാരണം എന്തോ എഴുതിയാ മതി, എല്ലാം എഴുതി. പഠിച്ചതിന്റെ ചോദിച്ചതിന്റെ ആൻസർ ഒന്നുമല്ല, എല്ലാം എഴുതി. പള്ളിയിലെ ചോദിച്ചാൽ അമ്പലത്തിലെ കാര്യം എഴുതി വെക്കും, പിന്നെ സ്കൂളിലെ ചോദിച്ചാൽ വഴിയിലെ കാര്യം എഴുതി വെക്കും, ഇങ്ങനെ എല്ലാം എഴുതും. ഒടി ഒടി എഴുതുന്ന എങ്ങനെ ഇരിക്കും? രണ്ട് കൂട്ടരാണ്, ഈ രണ്ട് കൂട്ടർക്ക് ഒരു കുഴപ്പമില്ല. അവരുടെ സംഗതി പറച്ചിലൊക്കെ കേട്ടാൽ റെഡിയാ, പക്ഷേ ഇത് ഒടുവിൽ അറിയാൻ സംഗതിയുടെ പോക്കുണ്ട്. എന്നായാലും ബാലമില്ലാതെ പറയണമെങ്കിൽ പഠിച്ച പിള്ളേർക്ക് പറഞ്ഞാൽ നമുക്ക് ഏക്കുമ്പോഴറിയാം ഇവൻ സൂക്ഷം ചെയ്യുമോ, ഓർത്തോണം. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ സ്തോത്രം അല്ലേലോ. ആ കണ്ടിരിക്കും സ്തോത്രം, ഇങ്ങനെയിരിക്കും. ആ റോമാനൻ എട്ടാം അധ്യായം കണ്ടെ, അത് ശിക്ഷാവിധിയില്ല. അടുത്ത വാക്ക് ഒന്ന് രണ്ട് വാക്കോടെ ഒന്നോട് നീക്കട്ടെ, വായിച്ചോട്ടെ. ആ ഓ എട്ടാം അധ്യായം ഒന്നാം വാക്യം, ക്രിസ്തുയേശുവിലുള്ള ശിക്ഷാവിധിയില്ല. അടുത്ത വാക്ക്, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, പിന്നെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, അതിന്മേലുള്ള നിത്യശിക്ഷാവിധിയിൽ നിന്ന്. ആ വാക്കോട് ഉപയോഗിച്ചോട്ടേ ഉള്ളൂ. അപ്പൊ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് വിധേയരായി നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നവരായ നമുക്ക് ജീവന്റെ ആത്മാവിനാൽ പാപബന്ധനങ്ങളുടെ കുടുക്കിൽ നിന്ന്, ആ ശിക്ഷയുടെ കലവറ, ആ ശിക്ഷയുടെ ആ പ്രത്യേക സ്ഥലത്തു നിന്ന് അവിടുന്ന് വിടുതല ലഭിച്ചെന്ന്, സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. ജയിലിൽ അടയ്ക്കപ്പെട്ടതായ ഒരു വെള്ളിയെ വിമോചിതനായ വിടുവിക്കും പോലെയും, കൂടുതൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെ കൂടുതൽ തുറന്ന് വിട്ടത് പോലെയും, പാവബന്ധനത്തിൽ അതെ ശാപത്തിലും മരണത്തിലുമായിരുന്ന ഒരു ആത്മാവ് യേശുക്രിസ്തുവിൽ പാവബന്ധനം കിട്ടിയപ്പോൾ തുള്ളിച്ചാടി ബോധപ്പെടുന്നു എന്നാണ്. ഹല്ലേലൂയ. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിലുണ്ടല്ലോ പ്രൈസലോ. പന്തലക്കാരത്തിൽ മറിയോടി ഒരു പാവമോചനത്തിന്റെ ശക്തി എന്തുവാണ്? പ്രൈസലോ. ആ മന്ദലക്കാർത്തി മറിയുടെ പാപഭാരത്തിന്റെ കെട്ട് അത്ര ഭയങ്കരമായിരുന്നു, അവരുടെ വിടുതലും അത്ര ഭയങ്കരമായിരുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന വാക്യത്തിന് അത് തികച്ച മാതൃക ഈ സ്ത്രീ തന്നെയാണ്. കാരണം പാപത്തിന്റെ ഭയം അവളിൽ നിന്ന് മാറിപ്പോയപ്പോൾ, മരണഭയം അവൾ നീങ്ങിപ്പോയപ്പോൾ, പ്രാണനാഥനെ തേടി പ്രഭാതത്തിന് ആ ശവക്കോട്ടയിലേക്ക് പോകുവാനുള്ള മനോഭാവം ഒരു ധൈര്യം സ്ത്രീകരിക്കുന്നുണ്ടായി. സുഗന്ധവർഗവുമായി അവിടെ മരണഭയം മാറിപ്പോയി. എന്തുകൊണ്ട്? നിത്യരക്ഷ വന്നതുകൊണ്ടാണ്. വലിയപ്പെടുന്നില്ല. അടുത്തതിന്റെ വളരെ വിലപ്പെട്ട ഒരു വാചകം ആട് പറയുന്നുണ്ട്. വളരെ വായിച്ചു വിടുമ്പോ സിമ്പിളാ. ആ വാചകത്തിന്റെ ശക്തി നിങ്ങളൊന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ സെന്റൻസ്, ആ എന്തിനാ വസ്തുവിനെ ഇങ്ങോട്ട് അയച്ചത്? ന്യായപ്രമാണം വരെ ആകുന്നത് പയറ്റി നോക്കി. ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം കൊടുത്തടത്ത് തന്നെ പരാജയം. അതെന്താ കൊടുത്തടത്ത് പരാജയം? അറിയാവുന്നവർ പറഞ്ഞു, ഏതോ അറിയാൻ വയ്യാത്തിരുന്നു എന്റെ മുമ്പിൽ ഇരിക്കുന്നവര്. ന്യായപ്രമാണം കൊടുത്തടത്ത് തന്നെ പരാജയം വന്നെന്ന് പറഞ്ഞു. എന്തോ ന്യായപ്രമാണം കൊടുത്ത് അതും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പം അവിടെ മരണമാണോ അവിടെ ജീവനാണോ ഉണ്ടായത്? മരണം. എത്ര പേരാ? 3000 ചത്ത് വീടുകാരുന്നു ന്യായപ്രമാണത്തിന്റെ ആദ്യത്തെ ശിക്ഷാഫലം. അപ്പോൾ ന്യായപ്രമാണം കൊടുത്തപ്പോഴേ നിങ്ങൾ കാണുന്ന കാര്യമാണ്, പാളയത്തിൽ മരണമാണ്, ഭയങ്കര ഭയങ്കര മരണമാണ് അവിടെ. അതെ, അവിടുന്ന് ജയം കൊണ്ടാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആ ഉറവിടം മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വ്യാപരിച്ച മരണത്തിന്റെ സംഖ്യ മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ന്യായപ്രമാണ വ്യവസ്ഥ മാറി വിശ്വാസ വ്യവസ്ഥയിലേക്ക് വന്നു. അന്ന് 3000 അവിടെ മരിച്ചെങ്കിൽ ഇവിടെ 3000 ജീവിക്കുന്നു. പെന്തക്കോസ്റ്റിൽ മരണമല്ല, മരണം മാറി 3000 ജീവിക്കുന്നു. പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ വ്യത്യാസം നോക്ക്. പഴയ നിയമത്തിന്റെ ദാസത്വത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ ആ മനോഹരാവസ്ഥയിലേക്ക് വിശ്വാസികളുടെ അനുഭവത്തെ നോക്ക്. പുതിയ നിയമത്തിൽ തുള്ളിയും ചാടിയും കുതിച്ചും അത് എഴുന്നേറ്റും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതേ പഴയ നിയമത്തിൽ പറയുന്നത്, അതേ ആ മുഖം ഞങ്ങൾ കാണാൻ വയ്യ, ഒരു തുണിയുടെ എടുത്ത് മറച്ചോടാൻ മോശയോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവ തേജസ് കണ്ടുവന്ന മോശയുടെ മുഖത്ത് പ്രതിബിംബിച്ചതായ തേജസ് കാണുവാൻ ഇസ്രായേലിന് കഴിയാതെ വന്ന അതെ അങ്ങനെ ഒരു പരിസ്ഥിതിയിലാണെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് എത്ര തേജസ്സേറിയ അനുഭവമാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. വൈസലോ. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ, ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധിക്കാത്തതിനെ ചെയ്യുവാൻ ദൈവം തന്റെ പുത്രനെ. അടുത്ത വാക്കാണ് സൂക്ഷിക്കേണ്ടത്. ലോകത്തിലെ മതങ്ങൾ ക്രിട്ടിക്കലും ക്രിട്ടിസൈസും ചെയ്യുന്ന ഒരു വേർഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? പാപജടത്തിലല്ല ക്രിസ്തു വന്നത്, പാപജടത്തിലല്ല യേശു വന്നത്, പാപജടത്തിന്റെ സാദൃശ്യത്തിലാണ് വന്നത്. സാദൃശ്യവും ആ പാപജടവും തമ്മിൽ വ്യത്യാസം. പ്രൈസലോ. എന്താണ് ആ വ്യത്യാസം? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളെ പോലെ രണ്ട് കൈയും രണ്ട് കണ്ണൻ രണ്ട് കാലും മൂക്കും നാക്കും കാലും അതെല്ലാം ഉള്ള ഒരു മനുഷ്യനായിട്ട് കർത്താവ് ലോകത്തിലേക്ക് വന്നു. കർത്താവിനേക്ക് എന്താ ഗംഭീരം ഇല്ലാന്ന് തോന്നുകയില്ല. യോസെപ്പ് മറിയയുടെയും മകൻ, യാക്കോബ് യോസെ യൂദ എന്നിവരുടെ സഹോദരൻ. കാഴ്ചക്കാർക്ക് വിധി എഴുതുവാൻ മറിയയുടെയും യോസെപ്പിന്റെ കുടുംബത്തിലെ ഒരു അംഗമെന്നതിനേക്കാൾ കവിഞ്ഞ കാഴ്ച ഒന്നുമില്ലായിരുന്നെന്ന് അർത്ഥം. എന്നാൽ അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നോ? അങ്ങനല്ല. എന്തുകൊണ്ടാ പറയാൻ വയ്യാത്ത? ഇത്ര ദൈവം പരിപാടി പറയുന്നതോ അല്ലെന്നോ? ഫിലിപ്പി 2:5 മുതൽ വായിച്ചു നോക്കാം. അങ്ങനെ ആയിരുന്നു അല്ലായിരുന്നു ഇത് എന്തുമായിരുന്നു പിന്നെന്തോന്ന് നോക്കാന്. ആ ഒന്നെടുത്ത് വായിച്ചാട്ടെ. നമ്മുടെ മരണം മാറ്റുവാൻ ആ ആ താഴോട്ട് വരട്ടെ. അടുത്തത് ഈ വന്നത് ആരാ? നിങ്ങൾ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ ഇരുന്നവനായി വന്നത്? ദൂതരൂപമല്ലത്, ദൈവരൂപമാ. ദൈവരൂപമാണ് മനുഷ്യ സാദൃശ്യത്തിലായത്. പാപജടത്തിലല്ല, പാപജടത്തിലെ സാദൃശ്യം എടുത്തത് ദൈവരൂപമാണെന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്നു. ഹലോ, യാക്കോബക്കാരുടെ പഠിപ്പിക്കൽ മത്തമ്മ കാതലിക്സ് ലോകത്തിലെ സാമുദായിക സഭകളുടെ പഠിപ്പിക്കലുകളും നമ്മുടെ പഠിപ്പിക്കലും വ്യത്യാസമുണ്ടെന്നുള്ളത്, ഇതൊക്കെ വാസ്തവം നമ്മുടെ വിശ്വാസത്തിൽ പഠിച്ചിരിക്കേണ്ടത്. അവരെങ്ങനെയാ പറയുന്നേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡശരീരത്തെ കുറിച്ച് സമുദായിക പഠിപ്പിക്കൽ എങ്ങനെയാ? സമുദായത്തിൽ നിന്ന് വന്നതിലും പറഞ്ഞാട്ടെ, എന്നെ കോസി അരിച്ച് വളർന്നു നോക്കിയപ്പോൾ അതറിയാൻ നോക്ക്. ഇവിടെ ആരും ദൈവറിയാൽ ഇപ്പോൾ സമുദായത്തിൽ വന്നിട്ടില്ല. ദൈവത്തിന് സ്വഭാവം എല്ലാവരും എന്നെ കോസി അരിച്ച് വളർന്നവരാണ്. ഞാനേ ഉള്ളായിരിക്കും പറഞ്ഞു ധൈര്യമായിട്ട്. ഇവിടെ ഒരു തെറ്റായ ആൻസർ പറയുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, കാരണം ഒന്നും മിണ്ടാത്തവരോട് ഗുരുതും മിണ്ടാനും ഉണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ. ആ ഇതോ അവരോട് പിന്നെ നമുക്ക് അറിയണ്ടേ? വേറെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഇതൊക്കെ പറയണ്ടേ? സമുദായ വിഭാഗങ്ങൾ യേശുക്രിസ്തു ശരീരത്തെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു, നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, അതിന് വ്യത്യാസം എന്താ? കർത്താവേ, ഒന്നും പറഞ്ഞാൽ സണ്ണി നടക്കത്തില്ല. ദൈവം പരിശുദ്ധം തന്നെയാണ്, എനിക്ക് യാതൊരു തർക്കവും ഇല്ല. സണ്ണിക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്, മോശം എനിക്ക് പ്രാമീനെ സുറിയാനൊക്കെ ഞങ്ങൾക്കൊക്കെ ഇതറിയാം നീ എന്ന് പറഞ്ഞാൽ. ആ വ്യത്യാസം എന്തോന്ന് മനസ്സിലാക്കണ്ടേ? വിശ്വാസ പ്രമാണം പഠിച്ചിട്ടുണ്ടോ ചൊല്ലിക്ക്? ആഹാ, വളരെ മുമ്പായിരുന്നു. പിന്നെ വിശ്വാസ പ്രമാണം പഠിച്ചാൽ മറക്കൂ. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, കൊച്ചിലേ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലല്ലേ. സഹോദരിമാരും എല്ലാം തുറഞ്ഞു. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത് യോഹന്നാനോടും ആമോദീസ കൈക്കൊണ്ട് ആ ആ പട്ടികയിൽ ആ ആ ആ ഭാരക്കിരാവിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവം അവിടെയാണ്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിട്ട് മനസ്സിലാക്കി എവിടുന്ന് കിട്ടിയ ജഡമാ? വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത് പിന്നെ യോഹന്നാനോട് ആമോദീസ കൈക്കൊണ്ട് അങ്ങനെ തുടരുകയാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരം ആ നിലയിൽ കന്യമറിയാമിൽ നിന്ന് ജഡമെടുത്തെന്നാണ് അവിടെ പറയുന്നത്. എന്നാ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് എന്തുവാ? ഒന്നിന്റെ 18 നമുക്ക് വചനം വെച്ച് പഠിക്കണം, അതുകൊണ്ടാ പറഞ്ഞത്. വേറൊരാൾ നമ്മളെ ഖണ്ഡിക്കരുതെന്നാ പറയുന്നത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാൻ ഒരു വാഹനമായി അതെ പരിണമിച്ച അല്ലെങ്കിൽ ദൈവം ഒരുക്കിയ ഒരു കന്യമറിയാണ് വിശുദ്ധ കന്യമറിയാം. എന്നാൽ ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, വേറെ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പതാ സങ്കീർത്തനം കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചപ്പോൾ ആ കാര്യം എടുത്ത് പറഞ്ഞല്ലോ, ഇത് വേറെ ആർക്കും ഉള്ളതല്ല, ഒരു ശരീരം ഒരുക്കപ്പെട്ടവനായി വന്നു. അതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഈ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, മറിയയുടെ തേജസ്സായി കണ്ടെന്നല്ല, യോസേഫിന്റെ തേജസ്സായി കണ്ടെന്നല്ല, ഞങ്ങൾ അവന്റെ തേജസ്, അബ്രഹാമിന്റെ തേജസ്സായി കണ്ടെന്നല്ല, അവന്റെ തേജസ് രാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടോ? മാനുഷിക പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ഒന്നല്ല പിന്നെയോ ഒരുക്കപ്പെട്ട ശരീരത്തോടുകൂടെ ദൈവ രൂപത്തിൽ നിന്ന് ദൈവമായിരുന്നവൻ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നവനാണ് ക്രിസ്തോ. ഞാനിപ്പോ ഏത് വാക്യത്തെ ബേസ് ചെയ്താ ഇത് പഠിപ്പിക്കുന്നത്? ഇപ്പൊ രണ്ടിലേക്ക് എടുക്കാം വ്യാഖ്യാനത്തിനെടുത്താത്, ഞാൻ വേറൊരു വാക്കിന്റെ വേർഷൻ ഇവിടെ തരുന്നത്. അതൊക്കെ ആ പാവയണത്തിന്റെ സാദൃശ്യം, കറക്റ്റ്. പാവയണത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന് അർത്ഥം തരുന്നത്, നമ്മുടെ മരണം തെച്ചു മാറ്റുവാൻ അത് ജീവനെ നമുക്ക് തരുവാൻ കർത്താവായ യേശുക്രിസ്തു പാവയണത്തിന് സാദൃശ്യം എടുത്തു. പാവയണത്തിനല്ല, അതിനെ തെളിയിക്കുക ഇവിടെ. അപ്പൊ പാവയണത്തിന്റെ സാദൃശ്യത്തിലാണ് വന്നത്. ആ സാദൃശ്യം എവിടെ നിന്ന് ഉണ്ടായതാണ്? എങ്ങനെ ഉണ്ടായതാണ്? ദൈവരൂപത്തിലിരുന്നതാണ്, ദൈവം മനുഷ്യനായതാണ്, അതിന്റെ വേർഷൻ വചനം ജഡമായി തീർന്നതാണ്. അല്ലയാതെ മനുഷ്യ പാരമ്പര്യങ്ങളിൽ വെച്ചിരിക്കുന്ന പാപമംഗുലമായ ആദാമ്യ വർഗത്തിന്റെ സ്വഭാവഗതികളുടെ ഒരു തുടമാനമായിരുന്നില്ല ക്രിസ്തു. ഇരുപത്തഞ്ച് ആ കാര്യം വളരെ പ്രൂവ് ചെയ്യേണ്ടതായി വരുന്നു. കാരണം യേശുക്രിസ്തുവിന് മുമ്പോ പിന്നോ ആരെയും ആ വാക്യം കൊണ്ട് പ്രൂവ് ചെയ്യാൻ സാധ്യമല്ല. എന്ന് വായിച്ചാണ് എടുത്ത വാക്യം. അടുത്തത് ശ്രദ്ധിച്ചോണം, ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ നമുക്ക് വേണ്ടത്. അടുത്തത് പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് കൂട്ടിക്കെട്ടി നടന്നവൻ അല്ല, പാപികളോട് വേർപെട്ടവൻ. അടുത്തത് സ്വർഗത്തേക്കാൾ ഉന്നതൻ. പിന്നെ ആ മഹാപുരോഹിതന്മാരുടെ കൂട്ടത്തിലുള്ളവനല്ല, ആ മാനുഷിക പാരമ്പര്യമുള്ളവനല്ല. പിന്നെയോ അവൻ പവിത്ര, നിർമ്മലൻ, നിർദോഷി, സത്യത്തിന് മുദ്രയും ദേശദ്രോഹിയുമായ ദൈവകുമാരനാണ്. അവനാണ് രക്ഷിപ്പാൻ വന്ന രക്ഷിതാവ്. മരണം മാറ്റിയവൻ അവനാണ്. മരണമില്ലാത്തവനാണ്. നമ്മുടെ മരണം ഏറ്റ് അവൻ മരണം മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. അവൻ മരണമില്ലാത്തവൻ, നമുക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവനാണ്. മനസ്സിലാക്കുന്നത്? പാപജടത്തിന്, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. പാപജടത്തിലല്ല, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു എന്ന കാര്യം ആ വാക്ക്. അടുത്ത വാക്യം എന്തുവാ? പാപകാരണവും പാപനിമിത്തവും അയച്ചു. ദൈവം തന്റെ പുത്രനെ പാപനിമിത്തം അയച്ചു, പാപജടത്തിന് സാദൃശ്യത്തിൽ അയച്ചു, അതേ പാപത്ത് ശിക്ഷാവിധിയിൽ നമ്മെ വിടുവിപ്പാൻ അയച്ചു, നമ്മുടെ മേലുള്ള മരണം മാറ്റുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. ആകയാൽ അവന്റെ കാലടി മരണത്തും പാപങ്ങളുടെ പ്രായച്ചിത്തമായതുകൊണ്ട് നാം വിശ്വസിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടായി. നമ്മുടെ മേൽ നിന്ന് പാപത്തിന്റെ ആധിപത്യം മാറി, മരണം മാറി, അത് ശിക്ഷാവിധി മാറി. ഇപ്പോൾ കാൺമീ നാം ദൈവമക്കൾ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവ സ്നേഹത്തിനായി ഉറച്ച സ്വരത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വിടുതലിന്റെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, വിടുതലിന്റെ സന്തോഷം. ദൈവത്തെ സ്തുതിക്കാകയാൽ മരണത്തിന്റെ ആധിപത്യ മേധാവിത്വങ്ങളെ ശിക്ഷാവിധികൾ മാറിപ്പോയിരിക്കുന്നു. ആകയാൽ അതേ ഒന്ന് കോരന്തീപ് പരിധിന് അമ്പത്തേഴ് പറയുന്ന പോലെ, ആകയാൽ കർത്താവ് യേശു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. പാപത്തിന്മേൽ ജയം, സാത്താന്റെ മേൽ ജയം, അതേ മരണത്തിന്മേൽ ജയം, അതേ സകലത്തിന്മേൽ യേശു മുഖാന്തരം ജയം തന്നതിന് സ്തോത്രം. കർത്താവ് യേശു ലോകത്തിൽ വന്നപ്പോൾ പലതിനും എതിരായിട്ടാണ്. നമ്മളും വിശ്വാസികൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോ പലതിനും എതിരായിട്ട് വേണം ജീവിക്കാൻ. യേശു ക്രിസ്തു എന്തോന്നല്ലേ എതിരായിരുന്നു? പാപത്തിനെതിരായിരുന്നു. പറഞ്ഞോ കുറച്ച്. സാത്താനെതിരായിരുന്നു. ശരിയാകുന്നു. അടുത്തത് നമുക്ക് എതിരായിരുന്നല്ലേ. കർത്താവായ യേശു ലോകത്തിൽ വന്നപ്പോൾ പാപത്തിനെതിരായിട്ടാ ലോകത്തിലേക്ക് വന്നത്. കാരണം പാപം ഇല്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാണ് നൽകി. അപ്പൊ പാപത്തിന്റെ എതിരായിട്ടാ വന്നത്, മരണത്തിനെതിരായിട്ടാ വന്നത്, പിശാചിനെതിരായിട്ടാ വന്നത്, ഭയത്തിനെതിരായിട്ടാ വന്നത്. നാല് വാക്കുകൾ സകലവും കൂടെ സമാചരിച്ചാ കിട്ടും. നാല് വാക്ക് അതിനൊക്കെ എതിരായിരുന്നു. പാപം, മരണം, സാത്താൻ, ഭയം. ഇത് കുറഞ്ഞ പക്ഷെ ഇത് നാല് ഇന്നും കാണാൻ പഠിക്കും. യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ഈ നാല് ശക്തികൾക്കെതിരായിരുന്നു. കാരണം നമ്മുടെ കർത്താവ് യേശു ലോകത്തിൽ വന്നപ്പോൾ അവൻ പാപത്തിനെതിരായിരുന്നു. പാപം ഇല്ലാത്ത വിധത്തിന്റെ കുഞ്ഞാടായിരുന്നു. അവൻ സാത്താനെതിരായിരുന്നു. അവൻ സാത്താനെ തകർക്കുവാൻ വന്നവനാണ്. അവന്റെ ആയുധവർഗം പിടിച്ചു ആരംഭിച്ചു ജയന്റെ ജയോത്സവം കൊണ്ടാടുവാൻ വന്നവനാണ്. ജയിച്ചു. സാത്താനെതിരായിരുന്നു അവൻ. ഭയത്തിനെതിരായിരുന്നു, മരണത്തിനെതിരായിരുന്നു. കാരണം അവൻ മരണത്തെ ജയിച്ചു. ഇതപ്പരിന്തം ആർക്കും ജയിപ്പാൻ കഴിയാതിരുന്ന മരണത്തെ, മരണത്തിന്റെ ഭയത്തെ. മക്കൾ ജനത്തോട് കൂടിയവരാകാൻ അവനും അവരെ പോലെ ജനത്തോട് കൂടിയവരായി വന്നിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിന് തന്റെ മരണത്താൽ നീക്കം ചെയ്ത് മരണഭീതിയിൽ അടിമകളായിരുന്നവരുടെ കൂടെ കുരുങ്ങനായിരുന്നു. മരണഭീതിയിൽ അടിമകളായിരുന്ന മരണഭീതിക്കാരെ വിടുവിക്കുകയായിരുന്നു. ആകെ ഭീരിത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ സ്വഭാവത്തിന്റെയും ആത്മാവിന്റെ ദൈവം നമുക്ക് വന്നിരിക്കുന്നു. നമ്മുടെ ആത്മാവ് ഏതാണ്? ഭീരിത്വത്തിന്റെ ആത്മാവല്ല, ഭയത്തിന്റെ ആത്മാവല്ല, ദൈവമക്കൾക്ക് ഭയത്തിന്റെ ആത്മാവല്ല ജയത്തിന്റെ ആത്മാവാണ്. യേശു ലോകത്തിൽ വന്നത് മരണത്തെ നീക്കുവാൻ, സാത്താനെ അതെ പരാജയപ്പെടുത്തുവാൻ, മരണ പാപത്തെ നീക്കുവാൻ, നമ്മുടെ ഭയം രോഗം എന്നിവയ്ക്കെല്ലാം മാറ്റം വരുത്തും. അതുകൊണ്ട് മനുഷ്യവർഗത്തിന് വിടുവിപ്പാൻ കഴിയാത്ത സകല വ്യാധികളുടെ മേലും അവൻ ജയമെടുക്കുവാൻ കാരണം അവൻ അതിനതീതനായിരുന്നു. രോഗികൾ രോഗത്തിൽ നിന്ന് രോഗികളെ രക്ഷിച്ചു, രോഗത്തെ മുക്തമാക്കി, വിടുവിച്ചു. പിശാച് ബാധിച്ചവരെ, പിശാചിനെ ഒഴിവാക്കി ആത്മാവിനെ രക്ഷിച്ചു. നിങ്ങൾ നോക്ക്, പിശാച് ബാധിച്ചവനെ പിശാചിന് വിട്ടുകൊടുക്കുകയല്ല, അവനുള്ള പിശാചു ബാധ മാറ്റി ഭൂതഗ്രസ്തനെ പിശാചിന് കൊടുത്തു. നാട്ടുകാരും വീട്ടുകാരും മൊത്തം പിശാചിന് കൊടുത്ത ഒരു വിക്രിയ എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. വീട്ടിൽ താമസിപ്പിക്കുകയല്ല, പള്ളിക്കകത്ത് കയറ്റുകയല്ല, പള്ളിക്കാരുടെ കൂട്ടത്തിലുമല്ല, വീട്ടുകാരുടെ കൂട്ടത്തിലുമല്ല, എങ്ങുമല്ല, പിന്നെ ശവക്കോട്ടയില് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നല്ലോ, അവന്റെ കിടപ്പിടം അവിടെയാണ്, അവന്റെ പാർപ്പിടം അവിടെയാണ്. കാരണം നാട്ടിൽ കണ്ടുകൂടാ, നാട്ടുകാർക്കിടയ്ക്ക് പാർക്കുവാൻ അർഹതയില്ല. പൈശികാധിക ബന്ധനത്തിന്റെ മൂർത്തി എന്ന പോലെ അവൻ ശവക്കല്ലറകളെ തന്നെത്താൻ മുറിവേൽപ്പിച്ച് കിടക്കുന്ന ആ പൈശാചിക വ്യക്തിയെ അവനെ വീണ്ടെടുത്തിട്ട് അവന്റെ പിശാചിനെ ഇറക്കിവിട്ടു. ചുവരോട് പ്രയോഗവും മുടിക്കറ്റത്ത് പിടിച്ചുള്ള കുടച്ചിലൊന്നും നടക്കാതെ അപ്പറഞ്ഞത് പിടികിട്ടേ ചില പുള്ളികളെ കാണുകയുള്ളൂ, എല്ലാരും പിടികിട്ടരുതെന്നും എനിക്കും. ചില്ലറ പ്രയോഗങ്ങൾ നടക്കാതെ ഫ്രൈസലോ ചിലടത്തൊക്കെ ഇറക്കുന്നത് കണ്ടാൽ അയ്യോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇനി ചോടിപ്പോകും. തൃശൂരി ഒരു ഇറക്കിന്റെ കാര്യം ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല ഫ്രൈസലോ. അതുകൊണ്ട് ആ ഇറക്കല്ലത് ആ പിശാച് ബാധിച്ച മനുഷ്യനെ കർത്താവിന്റെ അടുക്കൽ കർത്താവ് ചെന്ന് അവനിൽ നിന്ന് പിശാചിനെ മാറ്റി. അപ്പോൾ പിശാചിനെ ജയിച്ചു എന്നുള്ള വാക്ക് അതിനെതിരായി വന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് മനസ്സിലാക്കുവാൻ പറഞ്ഞു. സാത്താനെ അവനിൽ നിന്നും മാറ്റി, ലാസറിന്റെ മരണത്തെ അവനിൽ നിന്നും മാറ്റി, അവനെ ജീവിങ്കിലേക്ക് കൊണ്ടുവന്നു. മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ അവൻ വിടുവിച്ചു. രോഗികളുടെ ബന്ധനങ്ങൾ രോഗത്തിൽ അവരെ മുക്തരാക്കി, അവരെ ജീവന ചൈതന്യം നൽകി, അവരെ രക്ഷപ്പെടുത്തി. യേശു ക്രിസ്തു ലോകത്തിൽ വന്നതിന് സഫലത എന്താണെന്ന് നാം സുവിശേഷം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യം. നാം അനുഭവസ്ഥരാണ്, നാം അതിനെ വിശദീകരിക്കുന്നില്ലെങ്കിൽ അത് അറിയേണ്ടവരാണ് നമ്മൾ. മറ്റുള്ളവരെ ഈ നിലയിൽ മുക്തരാക്കുവാൻ നാം കടപ്പെട്ടവരാകിയാൽ അതിന് വിടുതൽ മനസ്സിലാക്കണം. മരണം മാറ്റി അവൻ ശരീരത്തിൽ വന്നു, അവൻ ശരീരത്തോടു കൂടെ വന്നു, അവൻ പാപയുടെ സാദൃശ്യത്തിൽ വന്നു, അവൻ പാപത്തെ നീക്കി. കാരണം എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ മക്കൾ ജഡരക്തങ്ങൾ കൂടിയവരായതുകൊണ്ട് അവൻ അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവനായി തീർന്ന മരണത്തിനധികാരിയെ പിശാചിനെ അവന്റെ മരണത്താൽ നീക്കി. സകല വിഷയം അവിടെ കിടപ്പുണ്ട്. എബ്രായ 2:14 സകല വിഷയം അവിടെ കിടപ്പുണ്ട്. തന്റെ മരണത്താൽ മരണഭീതിയിൽ അടിമകളായിരുന്ന മുഴുവൻ പേരെയും വിടുവിച്ചു. ഇനി മരണത്തിൽ നമ്മുടെ മേൽ എന്തില്ല? കർത്തൃത്വം ഇല്ല. മരണത്തിൽ നമ്മൾ വിടുവിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞാൻ ആ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇവയിൽ നിന്നല്ല നമുക്ക് വിടുതൽ തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞ ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊള്ളട്ടെ. പ്രൈസലോ. ആ നമ്മൾ ആദാമവർഗത്തിൽ വ്യാപരിച്ച മരണവും അതിനാൽ പാപവും പാപത്താലുള്ളതായ മരണവും മരണത്തിന് മേലുള്ള ശിക്ഷാവിധിയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീക്കം ചെയ്തിട്ട് അതേ മരണം മാറ്റി നമുക്ക് ജീവൻ തന്ന് നിത്യജീവൻ തന്ന് അതേ നമ്മെ ഈ അനുഭവത്തിലാക്കിയിരിക്കുന്നു. ഇനിയും അതെ കാൽവരക്കുരിശിൽ സകല വീണ്ടെടുപ്പ് നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മാവിന് വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, ശരീരത്തിന് വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കും. അതിന്റെ വിഷയം അവരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അതെ ഈ ഭൂമിയുടെ വീണ്ടെടുപ്പുണ്ട്. ദൈവം കർത്താവുന്ന വിശുദ്ധന്മാരുമായി വന്ന് ഈ ഭൂമി വീണ്ടെടുത്ത് നമ്മുടെ അധീനതയിലായി തീരും. അതുകൊണ്ട് ആ ഒന്നാമത്തെ ആദാമിന് അനുസരണക്കേടിനാൽ പാപത്താൽ എന്തെല്ലാം നഷ്ടം മനുഷ്യവർഗത്തിനുണ്ടായോ ഒടുക്കത്തെ ആദാമിന്റെ അതേ മരണത്തിന്റെ ഫലമായി ഇതിൽ നിന്ന് മുഴുവൻ വിടുതലുന്നതിനായി ദൈവത്തിന്റെ സ്തോത്രം. ആദാം മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടു. എങ്കിൽ ആ ഭൂമിയുടെ ശാപം മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ പ്രായശ്ചിത്തമായി തീർന്നുകൊണ്ട് ആ ശാപം മാറ്റിയിട്ട് അതിന് വിധി വന്നിരിക്കുകയാണ്. നടത്തിയെടുക്കണമെങ്കിൽ മഹത്വ പ്രത്യക്ഷത വരണം. ഒന്നാമത്തെ ഘട്ടം ലഭിച്ചു, രണ്ടാമത്തെ ഘട്ടം അവൻ മടങ്ങി വരുമ്പോൾ ലഭിക്കും, മൂന്നാമത്തെ ഘട്ടം ഭൂമിയുടെ വീണ്ടെടുപ്പ് വിശുദ്ധന്മാർ ഭൂമിയിൽ വന്ന് പകം ചവിട്ടുമ്പോൾ അതെ അതൊന്ന് വർദ്ധിക്കപ്പെടും. കർത്താവിന്റെ ആ വീണ്ടെടുപ്പിന്റെ മഹത്വത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരി, മുമ്പോട്ട് പോകാം. ശരി, റോമാലേഖനത്തിൽ നിന്ന് ആ ഭാഗം എടുത്ത് അതിന്റെ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് 1 Cor 15:21 വാക്യം വായിച്ചേ. അപ്പോൾ മനുഷ്യൻ മൂലം മരണം ഉണ്ടാകുന്ന റഫറൻസ് ചെയ്യാൻ നന്ദിയുള്ള വാചകം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. മനുഷ്യൻ മൂലം മരണമുണ്ടായി, പിന്നെ മനുഷ്യൻ മൂലം എന്തുണ്ടായി? പുനരുത്ഥാനവും, മനുഷ്യന്റെ പുനരുത്ഥാനവും മനുഷ്യൻ മുഖാന്തരം തന്നെ ഉള്ളതായി. ക്രിസ്തുവും ആദാമും നമ്മൾ വ്യത്യാസം എന്ന് താഴോട്ട് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്തോ മനസ്സിലായി? ഒന്നാമത്തെ ആദാം ജീവനുള്ള ജീവിപ്പിക്കുന്ന ആത്മാവല്ലായിരുന്നു ഒന്നാമത്തെ ആദാം. പിന്നെ യഹോവേ നിരന്തര പൊടിയോട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്ക് ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ലാസറെ പുറത്തു വരിക പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യനെ പോലെ അല്ലിവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. മരണത്തിന്റെ പിടിയിലമർന്ന കല്ലറയുടെ ആഴങ്ങളിൽ അത് ഇരിക്കുന്ന ദ്രവത്വമാർന്ന മനുഷ്യനെ തിരിച്ചു വരിച്ചപ്പോൾ മരണം മാറി അവർ ജീവൻ ലഭിച്ചു. അതാമവർക്ക് ലഭിച്ച ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി വേദിയിൽ ലഭിച്ചതാണ്. ആകയാൽ മരണം മാറി, മരണം മാറ്റി ജീവൻ തരുവാൻ കഴിവുള്ളവനാണ്. ആദാമിൽ മരണം, ക്രിസ്തുവിൽ ജീവൻ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഒന്ന് കോരന്തി 15-ാം അധ്യായം 41-49 വാക്യം വായിച്ചാ. എന്തോ മനസ്സിലായി? താരതമ്യ പഠനം അവിടെ പറയുന്നു. നമുക്ക് കാര്യങ്ങൾ സംശയം കൂടാതെ പഠിക്കുവാൻ തരുന്ന താരതമ്യ പഠനത്തിന് ലോജിക്കലായിട്ടായി പറയുന്നു. തത്വശാസ്ത്രപരമായി ലോജിക്കലായിട്ട് തികച്ചു ചേരുന്ന കാര്യം ആ മൂന്ന് സെന്റൻസ് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. ആ ഒന്ന് വായിച്ചാട്ടാ, മൂന്ന് സെന്റൻസ് വായിച്ചത്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനാണ് ഒന്നാം മനുഷ്യൻ. അത് ആദാമിന്റെ കാര്യമാണ്. ആ അടുത്ത വാചകം വായിച്ചേ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, മനുഷ്യ പാരമ്പര്യത്തിന്റെ ശരീരം എടുത്ത് വന്നവനല്ല, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. ആദാമ്യ പ്രകൃതിയിൽ കന്യകമറിയ ഉൾപ്പെടെ എല്ലാം ഏത് പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? മണ്ണുകൊണ്ട് ഉള്ളവന്റെ സാദൃശ്യ പാരമ്പര്യങ്ങളാണ്. എന്നാൽ ഒടുക്കത്തെ ആദാം മണ്ണുകൊണ്ടുള്ളവനല്ല, മണ്ണിൽ നിന്നുള്ളവനല്ല, അവൻ മേലിൽ നിന്നുള്ളവനാണ്, അവൻ സ്വർഗത്തിലുള്ളവനാണ്, അവൻ സ്വർഗീയനാണ്. വ്യക്തമായ തിരുവിടുത്താണ് വ്യത്യാസം. ആ മണ്ണുകൊണ്ടുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. ആ അപ്പൊ നമുക്കിപ്പോൾ എത്ര പ്രകൃതിയുണ്ട്? വഴക്കരുത്, നീ ശ്രദ്ധിക്കണം. ഇവിടെ ഇത് മണ്ണുകൊണ്ടാണ്. ചില കഴിയുമ്പം ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അത്രയിലും പറഞ്ഞല്ലോ. ഇവിടെ പുരുഷ പ്രജകൾ ആരും തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കുന്ന അല്ലാതെ ഒന്നും ഉറച്ച് പറയാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം അവർക്കറിയാം മണ്ണുണ്ടെന്ന് പറഞ്ഞാൽ പിടിയിടും. പിന്നെ വിണ്ണിന്നാന്ന് പറഞ്ഞാൽ അതിനേക്കാ പിടിയിടും, കാരണം അവിടെ ചെന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ രണ്ടും, നമ്മളിപ്പോ നിൽക്കുന്നത് അതിനിടയിൽ ഇടയ്ക്കാ. എവിടെ? വിണ്ണിനും മണ്ണിനും ഇടയ്ക്കാ നിൽക്കുന്നത്. വിണ്ണി ചെന്നിട്ടുമില്ല, മണ്ണിന്ന് പോയിട്ടുമില്ല എന്ന സ്ഥിതിക്ക് എവിടാ സണ്ണി? വിണ്ണിനും മണ്ണിനും ഇടയ്ക്ക് നിൽക്കുക ഇപ്പം. പ്രൈസലോ മൂന്ന് വാചകം അത് വീണ്ടും വായിക്കാം. അത് വ്യക്തമാക്കി മനസ്സിലാക്കണം. ഒന്ന് വായി. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ ആദാമിന്റെ കാര്യമാണ്, മണ്ണുകൊണ്ടുള്ളവന്. ആ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിലുള്ള, അത് ക്രിസ്തുവിന്റെ കാര്യമാണ്. ആ എന്നാൽ മണ്ണുകൊണ്ടുള്ള ആദാമിനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. ആ അടുത്ത വായിച്ചും വായിച്ചു. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും ഒന്നല്ല. ആന്നോ ഉള്ളവനെ പോലെ? അതാ ഞാൻ പറഞ്ഞേ, ഉള്ളവനും ഒന്നല്ല. അതെന്നെ മനസ്സിലായി? അതങ്ങനെ പറയും, ശ്രദ്ധിച്ച്, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനെ നാ വരേണ്ടത്. ഇവിടെ അങ്ങനെയല്ല ചോദിക്കുന്നത്, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. അടുത്ത വാചകം എന്തുവാ? സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരെ പോലെ സ്വർഗീയന്മാരെന്നല്ല, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരെന്നോ? മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരെന്നല്ല, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരെന്നോ? അവിടെ മണ്ണുകൊണ്ടുള്ളവനെ സ്വർഗീയനും എന്നുള്ള പ്രഥമ ദൃഷ്ടിയ ഏകവചനവും അടുത്ത വാചകം ഏകവചനവും ഉപയോഗിച്ചിരിക്കുന്നത്. അതാ ചോദിച്ചത്, മനസ്സിലായിരുന്നു സഹോദരന്മാരെ? നൂറ്റി പതിനേഴാം സങ്കീർത്തനം വായിച്ചു കിടന്നാൽ ഈ കാര്യം ഒന്നും നടക്കുകയില്ല. ഇതൊക്കെ ഇരുന്ന് വളരെ നമുക്കും തന്നെ ഇരുന്ന് കുലപുഷമായി ചിന്തിച്ചും പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. മണ്ണുകൊണ്ട് ഉള്ളവനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം, ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ ബോഡി ആരുടെ പ്രതിമയാണ്? ആദാമിന്റെ പ്രതിമയാണ്. ആ ശരീരമാണ്, അതേ നിലയിലാണ് ഈ ശരീരം ഇരിക്കുന്നത്. എന്നാൽ ഇപ്പൊ മണ്ണുകൊണ്ടുള്ളവനെ പോലെ, മണ്ണുകൊണ്ടുള്ളവരെ, ആദാമിൻ ദൈവത്തിന്റെ മകൻ, നാം ഉറയ്ക്ക് വന്ന മനുഷ്യവർഗമെല്ലാം ഇപ്പൊ ആദാമിന്റെ മക്കൾ ആ പരമ്പരയിൽ കിടക്കുകയാണ്. അപ്പൊ എല്ലാരും ആ കൈയും കാലും ആ മുഖവും ആ നാക്കും ആ പിന്നെ ഉണ്ടല്ലോ ആ പറഞ്ഞ ആ പ്രകൃതിയിലൊക്കെ ഏറെക്കുറെ സംഗതിയൊക്കെ ഒത്തുവന്നിട്ടുണ്ട്. ആ അടുത്ത വാചകം എന്താ ചോദിക്കുന്നേ? സ്വർഗീയനെ പോലെ. അപ്പൊ ഇന്ന് നമ്മുടെ ഈ ശരീരത്തിന്റെ ബാഹ്യരൂപം ആദാമിൻ്റെതാണെങ്കിൽ ഈ ശരീരത്തിൽ ഇതിന്റെ ആന്തരികമായ ഒരു മനുഷ്യനുണ്ട്. ഇതേതാ? ആ ഇത് തിരിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം മാറിക്കുന്നു. നാം ഇപ്പൊ ഓരോ സപ്രസ്ഥാനം പറഞ്ഞു, ഞങ്ങൾ പുറമേ ഉള്ള മനുഷ്യൻ, അകമേ ഉള്ള മനുഷ്യൻ, ഇന്നമേ എന്റെ ഔട്ടർ മെയിൻ, രണ്ട് ആണത്വങ്ങൾ, പേഴ്സണാലിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ അനലൈസ് പഠിക്കുമ്പോൾ 17:14 യോഹന്നാൻ സുവിശേഷം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാൻ സുവിശേഷം 14:17 വായിച്ചേ. ഇത് നമ്മളെ കുറിച്ച് അടുത്ത 16 വായിച്ചേസി. അല്ല, അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ആരല്ല, ആരല്ല, പിതാവേ ഞാൻ ലൗകികനല്ലാത്ത പോലെ ഇവരും ലൗകികനല്ല. എന്നാ ഇവരെ എന്റെ കൂടെ കൊണ്ടുപോകണമെന്നല്ല, അടുത്ത വാക്കുവാ ശ്രദ്ധിക്കേണ്ടത്, ഇവരെ ലോകത്തിൽ എടുക്കണമെന്നല്ല, ഇവർ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത്, ഇവരെ കാത്തുകൊള്ളണമെന്നാണ് പറഞ്ഞത്. ആ കർത്താവായ യേശു ലോകത്തിലുള്ള തന്റെ പിൻഗാമികളായ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്, ഇവരെ പാപത്തിൽ അകപ്പെടല്ലോ, പക്ഷെ ഇവരാരാണ്? ഞാൻ ലൗകികനല്ല, ഇവർ ലൗകികന്മാരുണ്ട്. നമ്മൾ വരുന്ന സ്വർഗത്തിലാവും. അപ്പൊ നമ്മുടെ ഏത് പൗരന്മാര്? സ്വർഗീയന്മാര്. സ്വർഗീയ പൗരന്മാര് സ്വർഗീയന്മാര്. നാ ലൗകികന്മാരല്ല, നാ ആത്മീകന്മാര്. ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തു, നിങ്ങൾ ലോകക്കാരല്ല. യോഹന്നാൻ 15:19 ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തു, നിങ്ങൾ ലോകക്കാരല്ല. നിങ്ങൾ ലോകക്കാരല്ലെങ്കിൽ കൊണ്ട് ലോകം നിങ്ങളെ പായിക്കും. നമ്മൾ ലൗകികന്മാരുമല്ല, നമ്മൾ ലോകക്കാരുമല്ല. ക്ലിയർ ആ ഉപദേശം. ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു, ഞാൻ പറഞ്ഞത് വേദമാക്കണ്ട. എവിടാ പുസ്തകം പോലും തന്നേ ഉള്ളൂ, ഒരു പുരുഷ പ്രതി പോലും കേട്ടില്ലയോ? തിരഞ്ഞെടുത്തതുകൊണ്ട്. ആ 19 16 അവിടല്ലോ ഞാൻ നിങ്ങളെ ലോകത്തിന് തിരഞ്ഞെടുത്തു, നിങ്ങൾ ലോകക്കാരല്ലായോണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. 15:16 അവിടെ ലോകക്കാരല്ലായികൊണ്ട് ലോകം നിങ്ങളെ വായിക്കും. അപ്പൊ നമ്മളിപ്പോഴാരല്ല? ലോകക്കാരല്ല. ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നേ ലോകക്കാരല്ലെന്ന് തന്നെ എഴുതിയിരിക്കുന്നേ. നിങ്ങൾ അതിനെ ഏത് വേദശാസ്ത്രം കൊണ്ട് അത് ഉണിച്ചു കയറിച്ചാലും കർത്താവ് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു ലോകത്തുള്ളവരെ കുറിച്ച്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാനോ പിതാവേ നിന്റെ അടുക്കലേക്ക് വരുന്നു, ഇവർ ലോകത്തിലിരിക്കുന്നു, ഇവർ ദുഷ്ടതയിൽ അകപ്പെടരുത്. അങ്ങനെയുള്ള ഭീഷണി അവർക്കുണ്ടാകും, അവരുടെയാകാം, അവരെ സൂക്ഷിക്കണം. നീ എനിക്ക് എന്നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. അപ്പോൾ നിങ്ങൾ ഓർപ്പിക്കുകയാണ്, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാർ. ഇവിടെ സ്വർഗീയൻ എന്ന് പറയുന്ന ആരാ? കർത്താവ്. അപ്പൊ നമ്മളാരാ? കർത്താവിനെ പോലെ ആകണം. ഗുരുവിനോളമാകുന്ന ശിഷ്യന് മതിയെന്ന് കർത്താവ് പറഞ്ഞു. അത് പഠിപ്പിച്ചിട്ടാണ് കർത്താവ് പോയത്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരാണ്. നാം ഇപ്പോൾ സ്വർഗീയന്മാരാണ്. ആകുമെന്നല്ല, നമ്മൾ ഓരോ സ്വർഗത്തിൽ ആകുമെന്നല്ല, ആകുന്നു എന്നാണ്. തിരഞ്ഞെടുക്കുമെന്നല്ല, തിരഞ്ഞെടുത്തുവെന്നാണ്. ലൗകിയർ അല്ലായിരിക്കും, അല്ലാതെ ഒരു കാലത്തെ കുറിച്ചല്ല, ലൗകിയർ അല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വർത്തമാനകാല സ്ഥിതിയിൽ ലൗകികരല്ല, നാം ആത്മീയന്മാരാണ്. നാം ലോകക്കാരല്ല, നാം സ്വർഗീയന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നാം ഇപ്പ ആത്മീയന്മാരും സ്വർഗീയന്മാരും. സ്വർഗീയന്മാർക്ക് ഈ ഭൂവിൽ അഗ്രഹിപ്പാൻ എന്തുള്ളപ്പ എന്നൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടും. പഴയ പാട്ട് പാടിയാൽ പലർക്കും പിടിയും കിട്ടുകയില്ല. ആകയാൽ നാം ഇപ്പോൾ ആരല്ല, ആരാകുന്നു എന്ന് ബോധം ഇവിടെ ഉണ്ടാകും. മണ്ണുകൊണ്ടുള്ളവനെ പോലെ, മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ തന്നെ സ്വർഗീയന്മാരും ആകുന്നു. അപ്പോൾ നാം ഇപ്പോൾ ആത്മീയമായിട്ടാണ് ആത്മാവെന്ന് ആദിദാനമാണ് ലഭിച്ചത്. ആ വിഷയത്തെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നു. ഇപ്പോൾ ആ വിഷയം ക്ലിയർ ആയാൽ, ആ അനുഭവത്തിൽ നാം എത്തിച്ചേർന്നാൽ, പിന്നത്തേതിൽ മണ്ണുകൊണ്ടുള്ളവരെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കും എന്ന ദൈവവചനത്തിന്റെ അക്ഷരീയമായ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അത് വന്നു ചേരും. ക്രിസ്തുവോ? അതുകൊണ്ടാണ് യോഹന്നാൻ ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകും. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശരീരം എങ്ങനെയോ അതുപോലായിരിക്കും അവന്റെ വിശുദ്ധന്മാർ പുനരുത്ഥാനം കഴിഞ്ഞ് അവനോട് വയസ്സിക്കുമ്പോൾ. കറുത്ത പുള്ളി അവിടെ ചെന്ന് കറുത്തും, വെളുത്ത പുള്ളി അവിടെ ചെന്ന് വെളുത്തും, പിന്നെ മറ്റ് പല രൂപവൈകല്യങ്ങളൊക്കെ കാണുന്നു. ആ ഇന്നത്തെ രീതിയിൽ നിന്നൊക്കെ മാറി, അതേ നീതിസൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലെ നിരുൾ നിറം മാറി, അതേ ദൈവ തേജസ്സിന്റെ പ്രഭയാൽ അതേ മിന്നി തിളങ്ങുന്നതായ തേജോധാരികളായി തേജസ്സിന്റെ പുത്രന്മാരായി കർത്താവിന്റെ സന്നിധിയിൽ അവർ കാണപ്പെടും. പ്രൈസലോ. ആകയാൽ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതേ മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ നാം ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. എന്നാൽ ഇപ്പോൾ ആത്മീയമായി നാം സ്വർഗസ്ഥലങ്ങളിലും ആത്മീയമായി നാം ദൈവമക്കളുമാണ്. ആത്മീയ സാദൃശ്യം ഉള്ളിൽ വന്ന് അത് തികഞ്ഞു വളർന്നു വരണം. ഇപ്പോൾ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ മക്കളായി നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് ഉപദേശങ്ങളെല്ലാം ഇതിന് അനുയോജ്യമായിട്ടാണ് കിടക്കുന്നത്. എഫേസ്യരിലെ രണ്ടാം അധ്യായത്തിന്റെ അതിന്റെ ഏഴുവെട്ടും വാക്യം വായിക്കുമ്പോൾ തന്നോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നോ. അത് യാതൊരു വ്യത്യസ്ത വചനവും ഇതിനകത്തില്ല. വിശുദ്ധന്മാർക്ക് വലുത് അവകാശം പ്രാർത്ഥനാക്കി ഇരുടെ അധികാരം പിടിപ്പിച്ച് സ്നേഹസുരനായ പുത്രൻ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്നോ. അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഭൂതകാല ക്രിയയിലാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നമ്മിൽ വെളിപ്പെടുവാണ് ദൈവസിനെ കുറിച്ച് വ്യക്തമായ സന്തോഷ ചൈതന്യമുള്ളവരായിരിക്കണം. ക്രൈസ്തലോ, ഇപ്പോൾ നാം പലതിനും പല പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ജീവിക്കുന്നവരാണെങ്കിലും വെളിപ്പെടുവാൻ പോകുന്ന ദൈവം വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങള് സാരമില്ല എന്ന് എണ്ണുന്നു. സൃഷ്ടി ദിനവത്വത്തിന്റെ ദാസ്യത്തിനുള്ള വിടുതലായി ദൈവത്തന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നോക്കി പാർക്കുന്നു. ആകയാൽ നമ്മിൽ ലഭിച്ചിരിക്കുന്ന ആ ദൈവിക വെളിപ്പാടിനെ ദൈവ ദൈവത്തിന് ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ മരണം മാറ്റി തന്ന കർത്താവിനെ, നമ്മൾ മേൽ പാപം നീക്കി തന്ന കർത്താവിനെ, മരണഭയം മാറ്റിയ കർത്താവിനെ, അല്ല നമ്മുടെ മേലുള്ള ശിക്ഷാവിധി മുഴുവനായി നീക്കി തന്ന കർത്താവിനെ ആയിരം ആയിരം സ്തോത്രം ചെയ്ത് ദൈവത്തിന് മുഖത്ത് നമുക്ക് അറിയേറ്റാം. ദൈവത്തിന്റെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവിന്റെ മുഖത്ത് കരുതിപ്പോട്ടു. കർത്താവ് ജനങ്ങളെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരാൾ പ്രാർത്ഥിച്ചോ അവസാനിപ്പിച്ചാണ് സ്തോത്രം.
ഒരു വാക്ക് കൽപ്പിച്ചെന്ന പൂർണ്ണ വിടുതൽ നിശ്ചയമാ. ഒരു വാക്കിലുലകിനെ സൃഷ്ടിച്ചു യേശു സകലവും വഹിച്ചിടുന്നു. ഒരു വാക്ക് കൽപ്പിച്ചെന്നാൽ പൂർണ്ണ വിടുതൽ നിശ്ചയമാ. ഒരു വാക്കിലുലകിനെ സൃഷ്ടിച്ചു യേശു സകലവും വഹിച്ചിടുന്നു. നിന്റെ ജീവിതം ധന്യമാകും. യേശുവെ അനുസരിച്ച നിന്റെ ജീവിതം ധന്യമാകും. കാനാവിൻ കുറവുകൾ നീക്കിയവൻ നിന്റെ കുറവെല്ലാം പരിഹരിക്കും. കാനാവിൻ കുറവുകൾ നീക്കിയവൻ നിന്റെ കുറവെല്ലാം പരിഹരിക്കും. ഒരു വാക്ക് കൽപ്പിച്ചെന്നാൽ പൂർണ്ണ വിടുതൽ നിശ്ചയമാ. ഒരു വാക്കിലുലകിനെ സൃഷ്ടിച്ചു യേശു സകലവും വഹിച്ചിടുന്നു. യേശുവെ സ്വീകരിച്ച നിനക്കനർത്ഥങ്ങൾ ഭവിക്കയില്ല. യേശുവെ സ്വീകരിച്ച നിനക്കനർത്ഥങ്ങൾ ഭവിക്കയില്ല. ലാസറെ ഉയർപ്പിച്ച നാഥനവൻ പുതു ജീവിതം നൽകിടുമേ. ലാസറെ ഉയർപ്പിച്ച നാഥനവൻ പുതു ജീവിതം നൽകിടുമേ. ഒരു വാക്ക് കൽപ്പിച്ചെന്നാൽ പൂർണ്ണ വിടുതൽ നിശ്ചയമാ. ഒരു വാക്കിലുലകിനെ സൃഷ്ടിച്ചു യേശു സകലവും വഹിച്ചിടുന്നു. ഒരു വാക്ക് കൽപ്പിച്ചെന്നാൽ പൂർണ്ണ വിടുതൽ നിശ്ചയമാ. ഒരു വാക്കിലുലകിനെ സൃഷ്ടിച്ചു യേശു സകലവും വഹിച്ചിടുന്നു.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകും.
Hey. ഹൃദയാലത്രേ ഹൃദയാലത്രേ ഹൃദയാലത്രേ.